الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بيد الله. اتقوا الله عباد الله. أما بعد، فإن خير الكلام كلام الله، فخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون.
അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളുണ്ട് ഈ പ്രദേശത്തിലുള്ള മുസ്ലിം സുഹൃത്തുക്കളെ അഭിമുഖീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. പ്രശസ്തനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി ചോദിക്കുന്നു. ഇന്ന് തൗഹീദ് എന്ന വിഷയം സംസാരിക്കാനാണ് ഈ പ്രസംഗ പരമ്പരയുടെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യം സത്യമായി പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അസ്മാനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. മാന്യ സഹോദരന്മാരെ, സഹോദരികൾ, തൗഹീദ് എന്നാൽ ഏകത്വം എന്നാണ് അതിനർത്ഥം. അതായത് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് സർവശക്തനായ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച്, അതിലുള്ള അതിലെങ്ങനെ വിശ്വസിക്കണം എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുക എന്നാണ്. ഈ തൗഹീദ് പ്രതിപാദിക്കുമ്പോൾ തന്നെ അതിന്റെ എതിരായ ശിർക്കിനെ സംബന്ധിച്ചും സ്വാഭാവികമായും ഉണർത്തേണ്ടതെന്നാണ്. കാരണം യതബയ്യനുള്ള ഷിയാഉബ്ദി അവതാരി ഏത് വസ്തുക്കളും മനസ്സിലാകുന്നത് അതിന്റെ എതിർവശം പറയുമ്പോഴാണ്. മനുഷ്യര് സ്ത്രീ എന്ന ഒരു വിഭാഗത്തിന് നാം പേര് പറയേണ്ടി വരുന്നത് മറുഭാഗത്ത് പുരുഷനെന്ന മറ്റൊരു വിഭാഗം ഉള്ളതുകൊണ്ടാണ്. ഈ സമയത്തിന് രാത്രി എന്ന് നാം പേര് പറയേണ്ടി വരുന്നത് ഇതല്ലാത്ത മറ്റ് പകലെന്ന് പറയുന്ന ഒരവസ്ഥ ഈ ലോകത്തിനുള്ളതുകൊണ്ടാണ്. എന്ന പോലെ തൗഹീദ് എന്നത് വിവക്ഷിക്കാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ശിർക്കിന്റെ വശം കൂടി പറയുക എന്നുള്ളത് ആ വിഷയത്തിന്റെ മനസ്സിലാക്കാനുള്ള വളരെ എളുപ്പമായ മാർഗമായിരിക്കും. അതുകൊണ്ട് തൗഹീദും ശിർക്കും എങ്ങനെ എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ ധരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അറസ്റ്റൻ അവൻ അതിനനുസരിച്ചേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഓടിക്കൽപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ ആറായിരത്തിൽ പരം ആയത്തുകളിൽ രണ്ടായിരത്തിൽ പരം ആയത്തുകളിൽ തൗഹീദിനെ പരാമർശിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ തൗഹീദിന് എന്തുമാത്രം പ്രാധാന്യമാണ് പരിശുദ്ധ ദീനിലാം കൊടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 40-ാമത്തെ വയസ്സിൽ ഖിറാഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമെന്ന മലക്ക് റബ്ബിക്കല്ലതിയെ കലക്ക് ഹൃദയത്തിനാകുന്ന നാമം കൊണ്ട് വായിച്ചു എന്ന് പറഞ്ഞ ആ വഹിയോടുകൂടി ഉൾക്കിടനം കൊള്ളുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശേഷം നീണ്ട 23 ബന്ധക്കാലങ്ങൾക്ക് ശേഷം ഐസാറിയുള്ള ഉത്താരന്മാരുടെ വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട മലക്കൽ നോക്കി അതറായി അലഹിസ്സലാമിന് തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നവരെയുള്ള അഥവാ ആത്മാവ് ഉയർത്തുന്നവരെയുള്ള 23 ബന്ധക്കാലങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ഇസ്ലാമത്തിന് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ നീണ്ട 23 വർഷങ്ങളിൽ പകുതിയോളം വരുന്ന 11 ഇസ്ലാമിക കൊല്ലങ്ങൾ കേവലം തൗഹീദ് പഠിപ്പിക്കാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനിയോഗിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് കുറിക്കാം. നോക്കുന്നില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ സൽഹസ്തനായിരിക്കുന്ന അല്ലാഹുമായി സംഭാഷണം നടത്തുമ്പോഴാണ് നമസ്കാരം എന്ന് പറയുന്ന കാര്യം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു നിർബന്ധമായി കൽപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ള കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഈ ലോകത്തിൽ പഠിപ്പിക്കുന്നത് തന്റെ 51-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാത സമയത്ത് മേറാജിന്റെ രാത്രിയിൽ പ്രഭാത സമയത്ത് നമസ്കാരം ഇങ്ങനെ നമസ്കരിക്കണമെന്നറിയില്ല, ഇങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല, എത്ര റക്അത്ത് നമസ്കരിക്കണമെന്നറിയില്ല, അതിന്റെ രൂപവും ഭാവവും അറിയില്ല. ബഹുര സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് നമസ്കരിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം മനസ്സിലാക്കുന്നതെന്നുള്ള കഥ നിങ്ങൾ ഓർക്കണം. അപ്പോഴേക്കും ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയിട്ട് നമസ്കാരത്തെ സംബന്ധിച്ചോ നോൽബിനെ സംബന്ധിച്ചോ ജക്കാത്തിനെ സംബന്ധിച്ചോ അല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായും പഠിപ്പിക്കുന്നത് തൗഹീദിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർ അഖിലവും പറഞ്ഞതിന്റെ ചിത്രശ്രേഷ്ഠമായ വാക്ക് എന്ന വാക്കാകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരെ കൃത്യ മനസ്സിലാക്കേണ്ടതാണ്. നാം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധ്യയില്ല എന്ന്. അള്ളാഹു അല്ലാതെ ആരാധ്യയില്ല എന്ന് പറയുമ്പോൾ ആരാധ്യ വസ്തുക്കൾ ഒരുപാട് അംഗീകരിച്ചിരുന്നു എന്നുള്ള തത്വം നാം ആദ്യമോർക്കണം. അതായത് ഈശ്വരനില്ല എന്ന് പറയുന്ന, ദൈവമില്ല എന്ന് പറയുന്ന, അല്ലാഹുല്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതപ്രബോധനം നടത്തുന്നത്, മറിച്ച് ദൈവങ്ങൾ അംഗീകരിക്കുന്ന ആളുകളോടാണ്. ദൈവങ്ങൾ ഒന്നിനെയല്ല, ഒന്നിലധികം ദൈവങ്ങൾ അംഗീകരിക്കുന്ന ആളുകളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിക്കുന്നത്. പ്രവാചകരുന്നില്ല, കഴിഞ്ഞ രക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെയും അനുഭവം അതായിരുന്നു. ദൈവമുണ്ടെന്ന് സമർപ്പിക്കാനല്ല, അവർ വളരെ പാടുപെടേണ്ടി വന്നിരുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യം സമർപ്പിക്കാനായിരുന്നു. ലാ ഇലാഹ ഒരാരാധ്യതയില്ല എന്നുള്ള കഥ എന്നുള്ള സത്യമാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ നിങ്ങളിൽ വെച്ച് നിങ്ങൾ ഒറ്റുപൂരിക്കുന്ന ലോകങ്ങളിൽ ബിംബങ്ങളിലാക്കി വെച്ച് നിങ്ങൾ പൂരിക്കുന്ന 1000 ദൈവങ്ങൾ ഒരിടത്തിനെയും മാറ്റിയിട്ട് ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ എന്ന് പറയുന്ന ഏകദൈവത്തെ അനിഷ്കളങ്കമായ മനസ്സിലങ്ങ് നട്ടുപിടിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളത് സമ്മതിപ്പിക്കാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെട്ടിരുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂല് വന്ന് യഥാർത്ഥമായ ദൈവത്തെ സംബന്ധിച്ച് അഥവാ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ജനത പറയുന്നത് ഈ ദൈവങ്ങളെല്ലാം കൂടി മഹമ്മരാക്കിക്കളഞ്ഞോ ഇലാഹൻ വാഹിദൻ ഒരച്ചാബ് ഇതെന്തൊരു അത്ഭുതമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങള് 360 ദൈവങ്ങളെ കപാലത്തിന്റെ ഭിത്തികളിൽ കെട്ടിപ്പിടിച്ചു വെച്ച് പൂജിക്കുന്ന ആളുകളോടാണ് പറയുന്നത് ഇതൊന്നും ദൈവങ്ങളല്ല അല്ലാതെ മാത്രമാണ് ദൈവമെന്ന്. അല്ലാഹു എന്ന് പറയുന്ന ഒരാരാധ്യനെന്ന് പറയുന്നതല്ല അവർക്ക് അത്ഭുതമായി തോന്നിയത്, ഈ ദൈവങ്ങളെ മുഴുവനും ദൈവങ്ങളല്ല എന്ന് പറയുന്നവരായിരുന്നു. അത് തന്നെയായിരുന്നു പ്രവാചകൻ ഇവിടെ പ്രബോധനം ചെയ്യാനുള്ള ഏറ്റവും വലിയ തത്വവും. അതെ, അബ്ദുൽ കബരി ലായിരാമയില്ലല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥമതാണ്. ഞാനും എന്റെ മുമ്പ് വന്നിട്ടില്ല ലക്ഷത്തിൽ തരം പ്രവാചകന്മാരും ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലെ ഏറ്റവും ശക്തമായത് അള്ളാഹു അല്ലാതെ ആരാധ്യയില്ല എന്നുള്ള കാര്യമായിരുന്നു. അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി എന്ത് ചെയ്യുന്നവരെ സംബന്ധിച്ചല്ല അവരെ ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, നീ ആരുമാ ഉദ്ദേശിക്കുന്നവര് പല ദൈവങ്ങളെയും വെച്ച് പൂജിക്കുന്ന അവരോട് ചോദിച്ചാൽ മൺ ഹലക്കത്തമാവാത്തി വല്ലറൂ ആരാധനയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഊടില്ല, തീർച്ചയായും അവര് പറയും അള്ളാഹു അള്ളാഹുയാണെന്ന്. അതെ, അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യത്തില് അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അള്ളാഹുമായി ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തില് അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ അള്ളാഹു മാത്രമാണോ ആരാധ്യൻ എന്നുള്ള വിഷയത്തിലായിരുന്നു സംശയം. അതായത് ഈ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് ഭക്തമർപ്പിക്കുക എന്നുള്ള വിഷയത്തിലായിരുന്നു അവർക്ക് സംശയം. ലോകത്തിനെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണെന്ന് അവർ പറയും, ലോകത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് അവർ പറയും. പക്ഷേ ആരാധനക്കാരൻ അല്ലാതെ മാത്രമാണോ എന്നുള്ള വിഷയത്തിലായിരുന്നു അവർക്ക് സംശയമുണ്ടായിരുന്നതെങ്കിൽ സഹോദരന്മാരെ, ആ ആരാധനക്കാരനായ അല്ലാതെ മാത്രമാണെന്നുള്ള തത്വം സമ്മതിപ്പിക്കാനാണ് ലോകത്തെക്കാലവും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൗഹീദിൽ അഥവാ ആരാധനയിലല്ല ആ തൗഹീദ്. അത് പ്രവാചകൻ ഇവരെ പ്രബോധനം ചെയ്യുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അവർ ചോദിക്കില്ലേ ഈ ആരാധ്യ വസ്തുക്കളെല്ലാം മുഹമ്മദ് ഒരിടാമാക്കി മാറ്റിയെന്ന്? അതെ, ആ ആരാധ്യ വസ്തുക്കളും ഒരിടാമാക്കി മാറ്റുകയും ആരാധനയുടെ എന്തെല്ലാം അംശങ്ങളുണ്ടെങ്കിലും അനാദേവത്തിൽ മാത്രം ആ അള്ളാഹുവിന് മാത്രം അർപ്പിക്കാൻ അർഹതമായതുമാണ് എന്നുള്ള തത്വമാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളതില്ലെങ്കിൽ സഹോദരന്മാരെ, ആ തത്വത്തിലൂടെയാണോ നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ തത്വത്തിലൂടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതെന്നാണ് ഇലാഹായിരിക്കാനുള്ള അർഹതമാരിയവൻ പരസ്പരം ഒരാൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുക. ഇലാഹായിരിക്കാനുള്ള അർഹത മൂന്ന് നിലയ്ക്ക്, അതായത് റാത്ത്, സുഖാത്ത്, അഫ്ആല്, പ്രവർത്തനങ്ങളിൽ, ശരീരത്തിൽ, വിശേഷണങ്ങളിൽ. അങ്ങനെ ഒരിടാനായിരിക്കാനല്ല, ആരാധനായിരിക്കാനല്ല, സർവ്വ ഗുണങ്ങളും കണ്ണിരിച്ചവൻ അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ ശരീരം പോലത്തെ ശരീരം മറ്റൊരാൾക്കില്ല, അവന്റെ വിശേഷണങ്ങൾ പോലത്തെ വിശേഷണം മറ്റൊരാൾക്കില്ല, അവന്റെ പ്രവർത്തനങ്ങൾ പോലത്തെ പ്രവർത്തനം പ്രവർത്തിക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം അള്ളാഹുവല്ലാതെ ആരാധനയില്ല എന്ന് പറയുമ്പോഴേക്കും ഒരു മനുഷ്യൻ അവൻ അറിയാതെ അവന്റെ മനസ്സുകൊണ്ട് സമ്മതിക്കുന്നു. ലോകത്തിലുള്ള തത്വക്കാരൻ മുമ്പിൽ ആരാധന അർപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹു വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവനല്ലാതെ ആരാധനയില്ല, അള്ളാഹു അല്ലാതെ ആരാധനയില്ല. എങ്ങനത്തെ അള്ളാഹു? അൽ ഹയ്യു, ജീവനുള്ളവനായ അള്ളാഹു, ജീവനുള്ളവനായ അള്ളാഹു. ഇലാഹായിരിക്കണമെങ്കിൽ, ആരാധ്യനായിരിക്കണമെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കുക എന്നുള്ള നിബന്ധനയുണ്ട്. കാരണം ജീവനില്ലാത്ത വസ്തുവിന്റെ മുമ്പിലാണ് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നതെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നിങ്ങളുടെ ആരാധനയെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാവുകയില്ല. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കും, ജീവനില്ലാത്ത വസ്തു ആരാധന എന്താണെന്ന് അറിയില്ല, ആരാധനയിലൂടെ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നറിയില്ല, എത്ര സമയമാണ് ആരാധിച്ചു എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ജീവനില്ലാത്ത വസ്തുവിന് നിങ്ങൾ ആരാധന അർപ്പിച്ചാൽ ആ വസ്തുവിനോട് ആരാധനയുടെ ഫലമായിട്ടുള്ള രക്ഷ നിങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാവതല്ല. അതുകൊണ്ട് നിത്യ ജീവനുള്ളവനായ പരവിത്തനായിരിക്കുന്ന അള്ളാഹു അവൻ മാത്രമാകുന്നു ആരാധ്യൻ. നിത്യജീവനുള്ളവനായി ലോകത്ത് പരത്തരം വരാൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വത്ത് അവൻ മാത്രമാണ് ആരാധ്യൻ. അത് കയ്യൂം ജഗന്നിയന്ധാവായ, അതെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളുമല്ല, രക്ഷയും രക്ഷയും അധികാരപ്പെടുത്തുന്ന ആരാധനയിലൂടെ മനുഷ്യനാഗ്രഹിക്കുന്ന ഭൗതികമോ അഭൗതികമോ ആയിരിക്കുന്ന നൃത്തങ്ങൾ നേടിക്കൊടുക്കാൻ കഴിവില്ല. എന്തെന്ത് കാര്യങ്ങളാണ് ആരാധനയിലൂടെ ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ആവശ്യങ്ങളിലൂടെ മുഴുവൻ നിർവഹിച്ചു കൊടുക്കാൻ കഴിവില്ല. ജഗൻ നിയന്താവ്, ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണാധികാര അവകാശമുള്ളവനായ റബ്ബ്, അവന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. കാരണം നിങ്ങൾ ആരാധിക്കുന്ന മക്കളിന് നിങ്ങൾ ആരാധനയിലൂടെ വിധത്തിൽ രക്ഷ തരുവാനോ ശിക്ഷയിൽ നിന്നും മോചനം നൽകാനോ കഴിവുണ്ടായിരിക്കണം. അങ്ങനെ ലോകത്തിന്റെ മുഴുവനും അധികാരങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് അതിൽ ശിക്ഷിക്കുന്നവരെ ശിക്ഷിക്കുകയും രക്ഷിക്കുന്നവരെ രക്ഷിക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള നിയന്ത്രണാവകാശമല്ലാത്ത എന്ന് മാത്രമാകുന്നു. അതെ, നിങ്ങൾ പടച്ചളത്തിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉറച്ചകളിലൂടെ എന്തെങ്കിലും നല്ലതായ പുണ്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പുണ്യമുള്ള അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം മനസ്സിലാക്കാൻ കഴിവുണ്ട്. കാരണം അവന് ജീവനുണ്ട്. ആഗ്രഹം നിറവേറ്റിട്ടാണ് അവന് കഴിവുണ്ട്. കാരണം ലോകത്തിന്റെ നിയന്ത്രണം അവന്റെ കയ്യിലാണ്. എന്നാൽ അള്ളാഹുമല്ലാത്ത വസ്തുവിന്റെ മുമ്പിലാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആരാധ്യ വസ്തുവിന്റെ ജീവനുണ്ടോ എന്നാദ്യം പരിശോധിക്കേണ്ടതുണ്ട്. ജീവനുണ്ടോ എന്ന് പരിശോധിച്ചാൽ തന്നെ വരാം തന്റെ കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുന്നുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. പോരാ താങ്കൾ കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ അധികാരം അവരുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മറിച്ച് റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ് നിങ്ങൾ ആരാധന അർപ്പിക്കുന്നതെങ്കിൽ യാതൊരു വിധത്തിലും നിങ്ങൾ ധരിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ലോകങ്ങളുടെ മുഴുവൻ നിയന്ത്രണാവകാശം അവരാണ്. അതുകൊണ്ട് ജീവനുള്ളവനും ജനമേന്ദ്രാവുമായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അൽ ഹയ്യു ഖയ്യൂം. മറ്റൊന്ന് ലാ തൗഖുദുഹു ഫിനത്തും വലാ നൗമൻ. അതേ പ്രകാരം തന്നെ ആലസ്യമോ ഉറക്കമോ ബാധിക്കാത്തവനാണ് അല്ലാഹു. പ്രവേശനായിരിക്കുന്ന അല്ലാഹു ആലസ്യമില്ലാത്തവനാണ്, ഉറക്കമില്ലാത്തവനാണ്. നിങ്ങൾ ഉറക്കമുള്ള ഒരു വസ്തുവിന്റെ മുമ്പിലാണ് ആരാധന അർപ്പിക്കുന്നതെങ്കിൽ, അങ്ങനത്തെ വസ്തുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അങ്ങനത്തെ വസ്തുവിനോടാണ് നിങ്ങൾ ആവശ്യിക്കുന്നതെങ്കിൽ, അങ്ങനത്തെ വസ്തുവിനാണ് നിങ്ങൾ നിർത്തി നേരുന്നതെങ്കിൽ പലപ്പോഴും വാങ്ങിക്കിടക്കുമ്പോൾ പറയുന്നത് കേട്ടില്ലെന്ന് വരും. ആലക്ഷത്തിലാണ് നീ പറഞ്ഞതിന്റെ എതിര് കേട്ടെന്ന് വരും. ചങ്കത്താനമെന്ന് പറയുമ്പോൾ ചങ്കസാമാനമെന്ന് കേട്ടുപോയത് ആലക്ഷത്തിൽ ഭൂമിയുറത്തിലായിരുന്നു കേട്ടത്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇരേവകാരമല്ല, ഉറക്കമുള്ളവനാണെങ്കിൽ, ആലക്ഷമുള്ളവനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന്റെ എതിര് കേട്ടേക്കും. ഉറക്കമുള്ളവനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടോ ദൈവമെന്ന് അന്വേഷിച്ചതിനു ശേഷം കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കാതെ ദൈവം അറിഞ്ഞിട്ടുള്ളവരെന്ന് ഉറക്കാതെ ഒന്ന് ശ്രദ്ധിക്കാതെ ദൈവത്തിന് ഉറക്കത്തിന് ക്ഷീണമുണ്ടവരെന്ന് അന്വേഷിക്കാതെ നിങ്ങൾക്ക് കാര്യം പറയണമെങ്കിൽ ലോകത്തിലെ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അതാകുന്നു വടക്കടം പുരാൻ അതെ, അവൻ ഉറക്കമില്ല, ആലോചനയില്ല. ആരാധന നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ആരാധനയിലൂടെ എന്തെന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിടുവനും സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവനാകുന്നു ആ റബ്ബ്. ലോകത്തിന്റെ വിടുവനും നിയന്ത്രണാവകാശമുള്ള റബ്ബ്. ജയിച്ചിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു, ആ ദൈവത്തിന് തന്നെയാണ് എല്ലാ അധികാരവും അവകാശവുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം, ആ ദൈവത്തിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചില ആളുകൾ ആരാധിക്കുന്നു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ദൈവത്തിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ അല്ലാഹു പറയുന്നു, അവന്റെ അനുമതി കൂടാതെ ആരാണ് അവനോട് ശുപാർശ ചെയ്യുന്നത്? അതെ, ചില ആളുകൾ ഇന്നും അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് കാര്യങ്ങൾ പറയുമ്പോൾ പറയാറ്, ഞങ്ങൾ ഇവർ ദൈവങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല, ഇവർ അരാജവസ്തുക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല, ഇവരെല്ലാം അള്ളാഹു നടിക്കലേക്ക് മുഖർമീങ്ങളായ ആളുകളാണ്, അള്ളാഹുവിനേക്ക് സമീപമുള്ള ആളുകളാണ്. ഈ ആളുകൾ മുഖേന അള്ളാഹുവിനോട് നാം കാര്യങ്ങൾ പറഞ്ഞാൽ പടച്ചിടപുരാനത് സ്വീകരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, മാനവതും ഇല്ലാതെ കല്ലി പോലും നാം അവരെ ആരാധിക്കുന്നില്ല. ആരെ? ദാത്തെയും മഹത്തെയും മഹത്തെയും ആരാധിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ നീളന്റെ ഇവരെ ആരാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന വാക്കുകൾ, മാനവതവും ഇല്ലാതെ കരുതി പോരാ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ ഇവർക്ക് ആരാധിക്കുന്നതെന്നായിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു അതിന് മറുപടി പറയുകയാണ്, മണ്ണല്ലേ ഇല്ലാതിരി അള്ളാഹുവിന്റെ അടുക്കൽ അനവധി ലഭിക്കാത്ത ആരാണ് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അനവിനോടുകൂടി അല്ലാതെ ആരാണ് അള്ളാഹുവിനെ ശുപാർശ ചെയ്യുന്നത്? ഞങ്ങൾ ഈ മഹന്മാരോട് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അടുത്തമുള്ള സമയത്തുള്ള ആളുകളോട് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ അനവിനോടുകൂടിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരോട് ചോദിക്കാമായിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് അനവധി കൊടുത്തിരിക്കുന്നു എന്നുണ്ടാണ് ഉറപ്പ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കലെ കടുപ്പിക്കാനും അള്ളാഹുവിനും കരയെ നേടിയെടുക്കാനും എന്ന ഉദ്ദേശത്തോടു കൂടിയും അള്ളാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കാൻ പാടില്ല. അതെ, മറ്റൊരു ചോദ്യത്തിൽ മറ്റൊരു വാദത്തിന് ഉത്തരമാണത്. അതായത് ശുപാർശ എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമെന്താണ്? ഒരാൾക്ക് വേണ്ടിയിട്ട് റെക്കമെന്റ് അല്ലെങ്കിൽ അവന് വേണ്ടി ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ഉയർന്നൊരാളെടുത്ത് ശുപാർശ പറയാന. അതായത് ഒരു മുതലാളി വീട്ടിൽ വന്നിട്ട് ഒരു കാര്യസ്ഥൻ പറയാണ്, മമ്മൂദ് പറഞ്ഞൊരു കാര്യസ്ഥനുണ്ടെങ്കിൽ മുതലാളി വീട്ടിൽ വന്നിട്ട് പറയാണ്, മുതലാളി ഈ കാര്യം എനിക്ക് നല്ല പരിചയമുണ്ട്, മുതലാളിക്ക് പരിചയമില്ലെങ്കിലും വഴക്കാലത്തെ പരിചയമുണ്ട്, മുതലാളിയെ എടുക്കാൻ ഇതുവരെ സമയം കിട്ടാത്തതുകൊണ്ട് അവൻ വന്നിട്ടില്ല, ഇപ്പൊ അവന് ചെറിയ ആവശ്യമുണ്ട്, എന്താ ഓണ ശ്രദ്ധിക്കുന്ന ഒരു കല്യാണമുണ്ട്, അതിന് വലിയ തിരുത്തത്തിനാണ്, അതുകൊണ്ട് രണ്ടായിരത്തി ഒന്ന് സഹായിക്കണം. ഇവിടെ മമ്മദേ ഞാൻ സഹായിച്ചാൽ ഇവരെയും കൊണ്ടെത്തുവോ? ഓണെങ്കിൽ വളരെ നല്ല പരിചയമാണ്, അവര് വിശ്വസ്തനാണ്, അവർ അങ്ങനെ സഹായത്തിനൊന്നും ചോദിക്കാറൊന്നുമില്ല, വല്ലാതെ ബുദ്ധിമുട്ടാകത്തെ ചോദിച്ചു തന്നെയുള്ളൂ, അതുകൊണ്ട് കൊടുത്താൽ കിട്ടും. വലിയ കാട്ടുകാരാണ് ഇതിനെങ്കിലും ഈ മമ്മദ് പറഞ്ഞതുകൊണ്ട് എന്താക്കാം, ഖാലിദിന് ഈ മുതലാളിയിൽ നിന്നും പൈസ മേടിച്ചു കൊടുക്കാം മമ്മദിന്, കാരണം അവന്റെ വാക്ക് മുതലാളി എടുത്തിട്ട് വരണ്ട. പിന്നെ ഈ ഖാലിദിന്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞിട്ട് അറിയില്ല. എന്നാല് പരത്തേനെടുത്ത് ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഒരു ചെയ്ത് പറയാണ് ചെയ്തെ പരത്തോനെ നിന്റെ മുരീതാണ്, ഇവ നല്ല വിശ്വസ്തനാണ്, ഓ നല്ലവനാണ് പരത്തോനെ, ജോലി ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കണമെന്ന് പറയണമെങ്കിൽ പരത്തോന് ഈ മുതലാളിക്കും ഖാലിദിന് പരിചയമില്ലാത്ത പോലെ അള്ളാഹിനെ അറിയിനെ സംബന്ധിച്ച് അള്ളാഹത്തിൽ ഏറെ വിവരം നിൽക്കണ്ടേ? അങ്ങനത്തെ സമയങ്ങളിലും അവരുടെ പിന്നാലത്തിലുള്ളവരെയും മുൻപാകെ തിരുന്നവരെയും അവരുടെ ഭാവിയെ സംബന്ധിച്ചും ഓരോ സംബന്ധിച്ചും സമയത്തിനായിരിക്കുന്ന അള്ളാഹു അറിവുള്ളവരാണ്. യാതവോ അവൻ അറിയുമോ മാവയിലായിരിക്കും അവരുടെ മുന്നിലുള്ളവരെയും അവരുടെ പിന്നിലുള്ളവരെയും അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ മറ്റൊരു ചെയ്തിന് അള്ളാഹുവിന് പരി വേറെയുമ്പോ ഇല്ല ശുപാർശ എന്ന് പറഞ്ഞിട്ടില്ലോ. ശുപാർശ എന്നുള്ള സാധനം ഉണ്ട്, അതെങ്ങനെയാണെന്ന് അറിയുന്നത്? പരലോകത്തിൽ ഉണ്ടാകുന്നതാ. ആ പരലോകത്തിൽ എല്ലുമ്പോഴേ ഇവിടെ മൂന്നൂക്കാരന്റെ കടലാസിന് മുഹമ്മദ് നബിയുടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് നാടിനെ ഹിലാമാർ വിളിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ ആളുകളെല്ലാം നാളെ പരലോകത്ത് ഭരണത്തിനായിരിക്കും നാഹുമോട് വരുമ്പോൾ. അതിന്റെ അലഹിസലാം മുതൽ കണ്ടപ്രമാര് അപമാനപ്പെട്ട ഇസ്ലാമിയ അലഹിസലാമെന്ന മലക്ക് കൂടുന്ന കാലത്തിൽ കൂടുന്നവരെയല്ല, ഒരാല് കൂടി ജനങ്ങളെ ഒരുമിച്ച് കൂടുന്ന ഭയങ്കര തലത്തില്, ലോകത്തിലെ എല്ലാ ഭാഗത്തിലുമുള്ള ആളുകളൊക്കെ ക്രമിച്ചു കൂടുന്ന തലത്തില്, ഭൂമിയിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന തലത്തില്, അങ്ങതാ അരിഹിന്റെ തകാലത്തെ തുറക്കുമ്പോൾ നീണ്ടൊരു മനുഷ്യരിങ്ങനെ അരിഹിന്റെ കാര്യങ്ങളോട് പറ്റി വെക്കുന്നത് കാണാം. അതെ ലോകത്തില് ആ തലത്തില് ഉള്ള എല്ലാ ആളുകളുടെയും കണ്ണ് ആ മനുഷ്യന്റെ നേർക്ക് നേടുന്ന അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി പല ആളുകളൊരിക്കലും ആളുകള് അതല്ലെങ്കിൽ അലഹിസ്സലാം മുതൽക്ക് ദുഹനബി അലഹിസ്സലാം മുതൽക്ക് പല ആളുകളൊരിക്കലും ചെന്നിട്ട് സുഹാർക്ക് വേണ്ടി പറയുമ്പോൾ അവസാനമായി അവരെല്ലാം ഒഴിഞ്ഞ് മാറിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുന്ന ആളുകൾ സുഹാർക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി അലഹിന്റെ വൈകാലത്ത് സുജൂദിന് വീഴുന്ന് വളരെ കാലം എത്രയാണ് കാലം എന്ന് പറയേണ്ടതില്ല, വളരെ കാലം സുഹാർ സുജൂദിന് വീഴുന്ന ശേഷം അല്ലാഹു പറയുന്ന മുഹമ്മദ് നിന്നെ ചിലക്കുന്നു പുറത്തു, നീ ചോദിക്കൂ നൽകപ്പെടും, നീ ശുപാർശ ചെയ്യൂ സ്വീകരിക്കപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹു ഒരിക്കൽ അതിൽ ഇങ്ങോട്ട് നിശ്ചയിച്ചു തരുന്ന എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ ശുപാർശ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കും അള്ളാഹു തആല. അതനുസരിച്ച് മുഹമ്മദിനെ ശുപാർശ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മത്തിൽ ആരെങ്കിലും ഉണ്ട് ഒക്കെ കൂടിയതാന്ന് പറയലല്ല, പഠിച്ചവന് അത് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അതിനങ്ങോട്ട് ഉള്ള ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി പറയും. അതിനെടുക്കം പ്രായത്തിൽ നമുക്ക് നൽകുന്ന മഹത്തായ ഒരു സ്ഥാനമാണ്. മനസ്സിലായി? അത് നബിയോടല്ല ചോദിക്കേണ്ടത്, നമ്മളൊക്കെ ചോദിക്കുന്നത് നബിനോടാ പഠിച്ചവനാണ് ചോദിക്കേണ്ടത്. മനസ്സിലെ റബ്ബിനോടാണ് ചോദിക്കുന്നത് പഠിച്ചവനെ ആ ശുപാർശയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിക്കണമെങ്കിൽ സ്ഥാനം എന്താണെന്നറിയാമോ? അള്ളാഹുവാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മുടെ തന്നെ നാളികളെയല്ല ഞാൻ പറഞ്ഞിരുന്നത്, മണ്ണല്ലരി എപ്പോഴും എല്ലാ രീതിയിൽ ഏതുമാതയിലായി നീങ്ങും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരം ഏതെങ്കിലും ഒരു മഹാനെ മനസ്സിലാക്കി ഒരു മഹാനെ പിടിച്ചു ആ മഹാന് അള്ളാഹുവിനോട് ചിത്തമുള്ള കാര്യങ്ങളെല്ലാം ചുമ ചെയ്യുക എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല കേട്ടോ. പരാളികൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ എന്തെന്ത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും ശരി, എന്തെന്ത് മാഹങ്ങൾ ചെയ്തിരുന്നാലും ശരി, അള്ളാഹുവിന്റെ ഉത്തരവായ ഒരാളെ ഞാൻ എന്റെ വശീകരണത്തിൽ പിടിച്ചു വച്ചാൽ അതുകൊണ്ട് എനിക്ക് പരിശ്രമം വരാനെടുക്കല് പല കാര്യങ്ങളും സാധിക്കും. അള്ളാഹുവിന്റെ അടുക്കലെ രക്ഷലടിച്ചതാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇല്ല അത് സാധ്യമല്ല ഘട്ടം, അങ്ങനത്തെ ശുപാർശ വർത്താനെടുക്കലില്ല. നീ ചീറ്റനാണോ നല്ലവനാണോ എന്ന് അറിയാത്തവനായ റബ്ബിനോട് ശുപാർശ ചെയ്യാനാണ് ആവശ്യം. ഇവിടെ ആര് അള്ളാഹു പരമനായ റബ്ബെന്ന് പറഞ്ഞാൽ നിന്റെ ആദ്യവും അവസാനം അറിയുന്നവനാണ്, പൂർവ്വം ഭാവിയും അറിയുന്നവനാണ്, പിന്നാലവും ഇല്ലാതെ അറിയുന്നവനാണ്. പരാജയെ തോൽവി ചെയ്യുന്ന എഴുതിയില്ലാതിമാച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹുവിന്റെ എഴുതി നിന്ന് അവർ ഉദ്ദേശിച്ച കാര്യമല്ലാതെ ഒന്നും തന്നെ അറിയാൻ സാധ്യമല്ല. വനായത്തോട് അവർ സൂക്ഷ്മ അറിയുന്നില്ല, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒരു കാര്യവും ഇല്ലാതിമാറ്റാകും. അമ്മ ഉദ്ദേശിച്ചതല്ലാതെ അള്ളാഹത്തെ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനുഷ്യന് അറിയാൻ കഴിയുകയുള്ളൂ. അതേപ്രകാരം തന്നെ മറ്റൊരു വാദമുണ്ടായിരുന്നു അള്ളാഹുവല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ആളുകൾക്ക് എന്താണെന്ന് അറിയാമോ? അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ ചക്രവർത്തി വർത്താൻ തന്നെ അത് ഞങ്ങൾ നമ്മൾ ഈ ലോകത്ത് പ്രശിച്ച വർത്താൻ, ഈ ലോകത്തുള്ള ആളുകൾക്ക് ഭക്ഷണം വരുന്ന വർത്താൻ, ഈ ലോകത്ത് മഴവർത്തിപ്പിക്കുന്ന വർത്താൻ, അതൊക്കെ തന്നെ. പക്ഷേ ചില ചക്രവർത്തിമാര് വൈസ്രോയികളെ നിശ്ചയിച്ച് അല്ലെങ്കിൽ ഗവർണർമാരെ നിശ്ചയിച്ച് ഭരണം നടത്തുന്ന പോലെ പരിസരമ്പുരാൻ അവന്റെ ഈ വിചാരമായ ഭൂമിയിൽ അവന്റെ മുഖപ്രതികളായ ചില ആളുകളെ ചില പ്രത്യേകക്കാരായ ആളുകളെ ചില കാര്യങ്ങൾക്ക് പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുന്നു, എന്നിട്ട് അവർക്ക് അതിലുള്ള അധികാരം കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു അവർ ചോദിച്ചത്. അതെ, എന്നാല് ഏതുവരെ ചോദിച്ചാൽ ഏഴ് സജീവ റെഡ്ഡി ജ്യോതി വെങ്കടാചലത്തിന് കേരളത്തിലെ ഗവർണറായി അയച്ചിരിക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളെ അപ്പപ്പോൾ കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഡൽഹിയിലിരിക്കുന്ന ഏത് സജീവ റെഡ്ഡിക്ക് കഴിയാത്തതുകൊണ്ട് തന്റെ ഒരു പ്രതിനിധിയെ ജ്യോതി വെങ്കടാചലത്തിന് കേരളത്തിന്റെ ഗവർണറായി നിശ്ചയിച്ചവരെ പരത്ത തമ്പുരാൻ അവന്റെ വിശാലമായ ദുനിയാവ് എല്ലാം കൂടി നോക്കി ഭരിക്കാമെന്നത് വളരെ പ്രയാസമായതുകൊണ്ട് ചില ആളുകളെ ഗവർണർമാരായി നിശ്ചയിക്കുന്ന പോലെ ചില കാര്യങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ആ കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ടായിരുന്നു. അതാണ് അല്ലാഹ് പറയുന്നത്. അള്ളാഹുവിന്റെ അധികാരപരിധി ആകാശ ഭൂമികൾക്ക് വിചാരമാണ് അവരെന്തെങ്കിലും സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രയാസമുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെ ഇല്ലാതെ ഇന്ത്യയിലെ പ്രസിഡന്റിനെ പോലെയല്ല, അല്ലെങ്കിൽ ഗവർണറെ വ്യക്തിയെ പോലെയല്ല, അല്ലെങ്കിൽ ലോകത്തിലാണ് ഏതെങ്കിലും പ്രസിഡന്റുമാരെ പോലെയോ ചക്രവർത്തിമാരെ പോലെയോ രാജാക്കന്മാരെ പോലെയോ അല്ല. പടച്ച അവന്റെ അധികാരപരിധിക്ക് വിചാരമല്ലാത്ത സ്ഥലം ആകാരത്തിനും മോഹിനും ഇല്ലതല്ലേ. അവരുടെ ഒരു പ്രയാസവുമല്ല കേട്ടോ. അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതനാണ് അല്ലു, ഉന്നതനാണ് അല്ലീം, മഹാനുമാണ്. ലോകത്തിലുള്ള ചക്രവർത്തിമാരോട് വരച്ചവരാണ് ഉദാഹരിക്കാൻ പാടില്ല. ലോകത്തിലുള്ള രാജാവിനോട് വരച്ചവരാണ് ഉദാഹരിക്കാൻ പാടില്ല. വരാത്ത വരികളോടില്ല അള്ളാഹുവിനെ നിങ്ങൾ ഒരിക്കലും തന്നെ പിന്നർക്കാരെ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിനെ പിന്നിലായിട്ട് ലോകത്തിലാരെയും കാണാൻ പാടില്ല, ഉദാഹരണം ഉണ്ടാക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അത്ര പരിപൂർണമായ പുതുത്തിന് ലോപിച്ചിരിക്കുന്ന ഒരു ചക്കടിയും ലോകത്തിലില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉദാഹരണമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് യോജിക്കുകയില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളെല്ലാം ഉദാഹരണങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴും പറയാൻ കാരണമാണ്. ഇനി നമ്മളെങ്ങനെയാണ് ഉദാഹരണം ഉണ്ടാക്കിയിട്ട് പരച്ചോരെ ചില ആളുകള് പരച്ചോരെ വലിയൊരു വിധിശക്തി ഉൽപാദന കേന്ദ്രമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ അടുത്തേക്ക് സബ്സ്റ്റേഷനിലൂടെ ട്രാൻസ്ഫോമറിലൂടെ ബൾബുകളിലൂടെ ഈ ലോകത്തിന് വിദ്യുശക്തി ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും പ്രകാശം വിതരണം ചെയ്യുന്ന പോലെ പരസ്പരം വരാനാകുന്ന പ്രകാശം അള്ളാഹുവിന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. ആ പ്രകാശം നമ്മിലേക്ക് നേരിട്ട് വരാൻ പാടില്ല. കാരണം വിദ്യുശക്തി ഉൽപാദന കേന്ദ്രത്തിൽ ചെന്ന് നമ്മൾ ചെറിയ ബൾബുകളിന്റെയോ ഇരുന്നൂറിന്റെയോ ബൾബിലെത്തിച്ചെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെടിച്ച് വലിയ നാശങ്ങളുണ്ടാകുന്ന പോലെ കടച്ച നമ്പുരാനാകുന്ന ഉൽപാദന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ നേരിട്ട് ലഭിച്ചാൽ പൊട്ടിത്തെറിച്ചു പോകും. ഇവിടെ സ്ഫോടനങ്ങളുണ്ടാകും, നാശങ്ങളുണ്ടാകും. അതുകൊണ്ട് പടച്ചവരെന്ന് പറഞ്ഞാൽ വിദ്യുശക്തി ഉൽപാദിപ്പിക്കുന്ന സ്ഥലമാണ് ഇടുക്കിയതാണ് പോലെ. എന്നിട്ട് മുസ്തഫായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇന്ന അർസൽനാക സാഹിറന അമച്ചു നമ്മളതി ഇറങ്ങതായി എന്നാഹി രീതി നിന്നെ പ്രാചാര്യ ഞാൻ അയച്ചിരിക്കുന്നു ഷാഹിദൻ സാക്ഷിയായിട്ട്, ഇപ്പൊ മുഖച്ചിറൻ തന്നോട് അറിയിട്ട് അറിയിക്കുന്നവരായിട്ടോ നദീറം സാക്ഷി നൽകുന്നവരായിട്ടും ഒരാഴ്ച അള്ളാഹു സഹരാധീതിനെ സഹസ്ത്രായിരിക്കും അള്ളാഹു നടുക്കലേക്ക് അള്ളാഹു നെൽവല്ലോട് കൂടി ക്ഷണിക്കുന്നവരായിട്ടും സ്വരാജം മുനേറ ഒരു പ്രകാശിക്കുന്ന വിളക്കായിട്ടും. പ്രകാശിക്കുന്ന വിളക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കാൻ കഷ്ടത്തിലുള്ള വിളക്ക് എന്നാണ് കേട്ടോ അതിനർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. പിന്നെയോ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ചെറിയ ബൾബുകളിലൂടെ നമുക്ക് പ്രകാശം വരുന്നു. ഏതാണ് ബൾബ്? അപഹാദി മനസ്സ് തടയിട്ടും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു അപഹാദി എന്റെ അസാരന്മാരെന്ന് പറഞ്ഞാൽ എന്റെ സദാക്കൾ എന്ന് പറഞ്ഞാൽ കല്ലുജൂമിയുടെ പ്രകാശം അതിന നക്ഷത്രങ്ങളെ പോലെയാണെന്ന്. അതെ അള്ളാഹു ആകുന്ന വിദ്യുശക്തി ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് റസൂലുകളാകുന്ന സത്യാഗ്രഹികളോട് വന്ന് സഹാബികളാകുന്ന ആ നക്ഷത്രങ്ങളാകുന്ന ബൾബുകളിലൂടെ ലോകത്തിന് ആ പ്രകാശം വരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാർമികൻ മുഖേന സ്വകാര്യന്മാരുടേന് വനാധിക്കത്ത് മുഖേന അള്ളാഹു നടുക്കനെ കടുക്കാനായി ശ്രമിക്കേണ്ട എന്നിവർ പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ലോകത്തിന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ പറയുന്നു പരാത്ത വിരിപോരില്ലാതില്ലം നിങ്ങൾ അള്ളാഹു ഉദാഹരണം ഉണ്ടാക്കരുത് കേട്ടോ. അള്ളാഹുനെ വിദ്യുശക്തി സ്റ്റേഷനാക്കണ്ട, ഉൽപാദന കേന്ദ്രമാക്കണ്ട, ട്രാൻസ്ഫോമറുകളാക്കണ്ട. കാരണം അള്ളാഹുനെ യോജിക്കുന്ന ഉദാഹരണങ്ങൾ ഇടത്തിരില്ല തന്നെ. അതുകൊണ്ട് വരാത്ത വിരിപോരില്ലാതില്ലം അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവായിട്ട് മനസ്സിലാക്കുക. മറ്റൊന്നിനും അള്ളാഹു ഉദാഹരിച്ചാൽ ഒരിക്കലും അള്ളാഹുവിനെ അതിനോട് ആ ഉദാഹരണം യോജിക്കില്ല. അള്ളാഹുവിനെ അള്ളാഹുവായിട്ട് മാത്രം മനസ്സിലാക്കണം. കാരണം അങ്ങനെയല്ല, മുഴുവൻ വിശേഷണങ്ങളും സമ്മേളിച്ചവൻ സമാനികത്തിന്റെ അതായത് തോന്നലയുടെ മുഴുവൻ വിശേഷണങ്ങളും ധരിച്ചവനായി ലോകസ്വഭാവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മറ്റൊന്ന് നോക്കൂ, അള്ളാഹുവല്ലാത്ത മറ്റൊരാളെ നാം ആരാധിക്കുന്നു എന്ന് നോക്കുക. അങ്ങനെ വെച്ചാൽ നാം ആരാധന കൊണ്ട് ഭൗതികമോ അഭൗതികമോ ആകുന്ന നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ചാത്തല പുത്തരം വെട്ടലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പുറകൻ ലഭിക്കലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മക്കളിൽ നിന്ന് മെച്ചപ്പെടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ഇടവേളയിൽ നിന്ന് കാര്യങ്ങളെ ഉടമപ്പെടുത്തുന്ന അതിന്റെ നേതൃരാജനാശങ്ങളുടെ ഒരു ശക്തിയായിരിക്കണ്ടേ നാം വിളിച്ചുറപ്പിക്കുന്നവൻ, നാം ആരാധനപ്പിക്കുന്നവൻ, നമ്മുടെ ആരാധനകളെ കൈക്കിറക്കുന്നവന് ഏതൊരാണെന്നുണ്ടെങ്കിൽ അധികാരങ്ങളുണ്ടാവണ്ടേ? ഇങ്ങനെ അധികാരങ്ങളെ ഒരു സമ്മേളിച്ചവൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് ഇന്ന് അള്ളാഹുവല്ലാത്താലേക്ക് വിളിച്ചുറപ്പിക്കുന്നവരെ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ പല ആളുകളും പ്രതിസന്ധി ഘട്ടങ്ങളില് വിളിച്ചുറപ്പിക്കാറുണ്ട്. ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്? മൈദിയാന്റെ പാതിരാനിയറിയല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കവിതായി വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. നിജീവത്തിനെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. മന്ദരക്കത്തിനെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. പല ആളുകളെയും വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പല ആളുകളെയും പല ആവശ്യങ്ങൾക്കല്ലേ വിളിച്ചു പ്രാർത്ഥിക്കാറ് വരുള്ളൂ. എവിടെയെങ്കിലും ഒരു പാമ്പിന്റെ ശല്യം ഉണ്ടായാൽ മുന്നിദ്ദേശീയസിനെ ആരും വിളിക്കാറില്ല. മറിച്ച് പാമ്പിന്റെ ശല്യമുണ്ടാകുമ്പോൾ വിളിക്കുന്നത് റിപ്പായി ചേട്ടനെയാണ്. കാരണം പാമ്പിന്റെ അധികാരം അദ്ദേഹത്തിനാണെന്നാണ് വിശ്വാസം. അതേപ്രകാരം കണ്ണിന് രോഗമുണ്ടാകുമ്പോൾ വെള്ളിക്കണ്ണ് വൃത്തിയാക്കുന്നത്, കൈക്ക് രോഗമുണ്ടാകുമ്പോൾ വെള്ളിക്കണ്ണ് വൃത്തിയാക്കുന്നത് വെള്ളിക്കണ്ണ് വൃത്തിയാകുന്ന മമ്പറത്തേക്കല്ല, ഇടപാടിലേക്കല്ല, പിന്നെയോ അത് നാസൂരിലേക്കാണ്. ആ സാധനങ്ങൾ സ്വീകരിക്കുന്ന സ്ഥലം നാസൂരാണെന്ന് മനസ്സിലാക്കുന്നു നമ്മിൽ പല ആളുകളും. അതേപ്രകാരം തന്നെ ആർക്കെങ്കിലും കണ്ടാഴമാറ്റമില്ലാതെ വന്നാൽ ആ സ്ത്രീയെ ആരും മമ്പറത്തിന് പോയി അവിടെ വേട്ടിക്കാതിരുത്താറില്ല. അല്ലെങ്കിൽ കണ്ണൂർ കൊണ്ടുപോയി ചെയ്യുന്ന മഹാരാത്തങ്ങളെ മക്കബറക്കെടുക്കൽ ഇരുത്താറില്ല. പിന്നെയോ ഏർവാടിയിൽ കൊണ്ടുപോയി അവരുടെ മകനെ ഇരുത്താറാണ് പതിവെങ്കിൽ. ഈ സജീവ മുഖാറ് കണ്ണൂരിക്കും പരീതോടി പരീതമണിയല്ലാതെ കാസർകോടിനും തയ്യാറിയ നമ്പറുമായി തയ്യാറകൾക്കും മുറ്റപ്പേട്ട ഭാഗവത വലിയമ്മയ്ക്കും കണ്ടാനം കൊടുക്കുക എന്ന് പറയുന്ന കഴിവില്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്? അപ്പോൾ പല ആളുകൾക്കും പല വിധത്തിലുള്ള കഴിവുകളാണ് നാം കാണുന്നത്. ആ കഴിവുകളെല്ലാം അവർക്കുണ്ട് എന്ന് നമുക്കെങ്ങനെ തെളിഞ്ഞു? നമുക്ക് തെളിവുകളില്ല അതിന്. പിന്നെയോ എല്ലാറ്റിനും കഴിവുണ്ടെന്ന് തെളിയുന്ന തെളിഞ്ഞിരിക്കുന്ന നാം വിശ്വസിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ അവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു. അതല്ലാതെ നിങ്ങളൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അല്ല ഉറങ്ങുകയാണോ ഉണരുകയാണോ ഉണർന്നിട്ട് കിടക്കുകയാണോ ഉറങ്ങുകയാണോ അല്ല മറ്റൊരാളെ വിളിക്കേൽക്കുകയാണോ അല്ല നമസ്കാരത്തിലാണോ എന്നിങ്ങനെയെല്ലാം ചോദിക്കേണ്ടി വരില്ലേ? പടച്ചവനെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം റഹ്മാനായ റബ്ബെന്ന് പറഞ്ഞാൽ പടച്ചവൻ ആരെന്ന് പറഞ്ഞാലില്ലല്ലോ അലാക്കുള്ളി കരീർ കരീർ എല്ലാ റസ്സിനും എന്നെ കഴിവുള്ളവരാണ്, എന്തെങ്കിലും കാര്യം ലഭിച്ചാലും കണ്ടാണ് രാജ്യം തരാൻ കഴിവുള്ളവരാണ്, പാമ്പങ്ങൾ വെക്കാൻ കഴിവുള്ളവരാണ്, കണ്ണുരോഗം മാറ്റാൻ കഴിവുള്ളവരാണ്, വയറോഗം മാറ്റാൻ കഴിവുള്ളവരാണ്, മനസ്സിന്റെ രോഗം മാറ്റാൻ കഴിവുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് മുഴുവനും സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവരാണ് പടച്ചവനെങ്കിൽ സഹോദരന്മാരെ നാം അങ്ങോട്ടെത്തുന്നില്ല, നാം ഇതിനെ അതിന് ഇത്രമായിട്ട് തിരിഞ്ഞു പോവുകയാണ്. അതെ, വിജയവും പരാജയവും അള്ളാഹുവിന്റെ അറിയാത്തന്മാരോട് ചോദിക്കുന്ന സ്വഭാവത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയാണെന്നുള്ളതിന് മുഹമ്മദ് സദാസല്ലാഹുലിയുടെ വാക്കുകൾ സത്യമാക്കുന്നവരെ സംശയമില്ല. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാമൊരു ആരാധന എന്ന് പഠിപ്പിക്കുന്ന യഹോവായി സല്ലല്ലാഹുലിയുടെ വാക്ക് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന് പ്രാർത്ഥന ആരാധനയാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല എങ്കിൽ ഇത് ചിന്തിച്ചു നോക്കൂ. വൈദ്യത്തിൽ ബഹുരോട് വാസിക്കുന്നില്ലേ അന്ത അത്തുക്കല്ലത്തിയായി മഹിദീജഹേ അങ്ങ് ഭക്തരിൽ ഭക്തരാണ്. അന്താജിക്കല്ലത്തിയായി മഹിദീജഹേ അങ്ങ് ശുദ്ധരിൽ ശുദ്ധരാണ്. ചെറുത്ത താജൽ ഔലിയായി മഹിദീജഹേ അങ്ങ് ഔലിയാക്കന്മാരുടെ പൊന്മുടിയാണ്. അങ്ങനത്തെ മഹിദീജഹേ ഞങ്ങൾക്ക് വ്യക്തമായ വിജയം തരേവരേ മഹിദീജഹേ. അയാൾ ശ്രദ്ധിക്കുന്നത് മഹിദീൻ അബൂഖാദർ ജിലാനിയോട് പറ്റാനല്ല കേട്ടോ. കാരണം പരച്ചോൻ അറിയാത്തന്മാരുടെ പൊന്മുടിയിലുള്ള സ്ഥാനം നേരോ ചിരുത്താജൽ ഔലിയായി അങ്ങ് ഔലിയാക്കന്മാരുടെ പൊന്മുടിയാണ് എന്ന് വൈദ്യുതി പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാം എങ്ങോട്ട് നീങ്ങുന്നു എന്നതിനെ ശ്രദ്ധിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അടക്കളത്തിലേക്ക് പോകുന്ന അബൂ ജഹ്ല് കൈവത്തിന്റെ കിണപിടിച്ച് വഴി നടത്തിച്ച പ്രവർത്തനം നീ ഓർക്കുന്നില്ലേ? എല്ലായിരുന്നോടെ ഞങ്ങളിന് രണ്ട് ഭാഗമായിരുന്നു യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന് ഒരു ഭാഗം സത്യത്തിന്റെ ആളാണ്, മറുഭാഗം അസത്യത്തിന്റെ ആളുകളുമാണ്. ആരാണ് സത്യത്തിന്റെ ആളും ആരാണ് സത്യത്തിന്റെ ആളും നിനക്കറിയാം. പരിശോധന ഈ രണ്ടിൽ നിന്ന് ഒരു ഭാഗത്തെ നീ വിജയിപ്പിക്കണമേ, മറുഭാഗത്തെ സത്യത്തിനായി വിജയിപ്പിക്കണമേ, അസത്യത്തിനായി പരാജയപ്പെടുത്തണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. പടച്ച തമ്പുരാനോട് ഇറയോനെ ഹാദൽ ബൈത്തുറായനെ, പരത്തോനെ ഈ ബൈത്തിന് കൈബത്തിന്റെ ഉടമസ്ഥനായ പരത്തോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നീ ഒരിത സത്യത്തിന് അഹുകാരെ വിജയിപ്പിക്കുകയും അസത്യത്തിന് അഹുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്യണമെന്ന്. അതെ, കഴിവാണെന്ന് നമ്മുടെ വിശ്വസിച്ചിരുന്നു. ലാത്തേയും മനസ്സേയും മനാത്തേയും വിളിച്ചുകൊണ്ട് വിജയത്തിൽ നിന്ന് തീരുമാനമില്ലാക്കണമെന്ന്, വിജയം നൽകണമെന്ന് അത് പശ്ചാത്തലമതിരിക്ക് അവിടെ കാത്തിട്ടില്ലായെങ്കിൽ നാം ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുവെന്ന് സ്വന്തമായി നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കാൻ ബുദ്ധിയുള്ള ജനങ്ങളെ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ലാത്തയോട് പറഞ്ഞില്ല, ഉദ്ദയോട് പറഞ്ഞില്ല, മനസ്സയോട് പറഞ്ഞില്ല വിജയം കരയണമേ എന്ന്. നാം ആരോട് പറയുന്നു വിജയത്തിന് വേണ്ടി, ആരുടെ അവർക്ക് കൈ നീട്ടുന്നു എന്ന് നീ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. വാശി വിട്ട്, വക്കാലം വിട്ട്, എതിർപ്പ് വിട്ട് ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് വേഗം കഴിയും. ഇതൊരു ചെറിയ പ്രശ്നമല്ല തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദിനെ കളഞ്ഞം തർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ ജീവിതം മുഴുവനും ആരാധനകൾ മുഴുകിയിട്ട് കാര്യമില്ല എന്നാണ് പ്രവാചകന്മാരേക്കും നാം സന്ദേശം അറിയിച്ചു. എന്ത് ലക്കിനെട്ട നിങ്ങളാണ് വന്നാഹിൽ പങ്കു ചേർത്തിയാൽ നിന്റെ അമലുകൾ തുടങ്ങി പോകണമെന്ന്, അസാധമായി പോകണമെന്ന്, സ്വീകരിക്കപ്പെടാത്തതായി പോകണമെന്ന് നിന്നിലേക്കും നിന്റെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരിലേക്കുന്ന സന്ദേശം അറിയിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടവരെ കിട്ടുകയും ചെയ്യും. അറിയോ, ഇന്നവരെ വല്ലാഹു പങ്കുചേർത്തിയാൽ ആരോടാണ് പറയുന്നത്? മുത്തപ്പായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നീ ഞാനും വല്ലാഹു പങ്കുചേർത്തിയാൽ നിന്റെ അമലുകളിൽ നിന്ന് പൊളിഞ്ഞു പോകുമെന്ന് ചിന്തിച്ചു. എന്തുമാത്രം അനുസരിച്ചും കാര്യമില്ല. ഈ ഓർക്കുന്നില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതാണ്ട് 40 കൊല്ലങ്ങള് 40 കൊല്ലങ്ങള് മുഴുവൻ സംരക്ഷണങ്ങളും നൽകിയ അബൂ താലിബ് മരിക്കാൻ കിടക്കുന്നു. അതെ, എങ്ങനെയെല്ലാം സംരക്ഷണം നൽകി എന്നറിയില്ലേ? ഒരവസരത്തിൽ അബൂജാഹിൽ മെച്ചപ്പെട്ട ചെയ്തിട്ടുമെല്ലാം കൂടെ ഒരു നീണ്ട ഒന്നാറാണ്ടുമായി അബൂ താലിബിനെ സമീപിച്ചു. അബൂ താലിബ്, അങ്ങ് ഞങ്ങളിതൊരു കാരണ വരാം, ഞങ്ങളിത് തലമൊത്ത ഒരു കാരണ വരാം, അങ്ങ് വിചരിച്ചുകൊണ്ട് വീഴുക എന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയാറില്ലേ, ഒരു പക്ഷെ അങ്ങയുടെ സഹോദരപുത്രനായ മുഹമ്മദിന് അങ്ങനെ ഇവിടെ അവന്റെ പുതിയ മതപ്രബോധനത്തിൽ നിന്ന് തടയില്ല. അതല്ല എങ്കിൽ അവൻ ഞങ്ങൾക്ക് വിട്ടുതരില്ല. ഒരാളൊരു കാര്യം ചെയ്യണം, അതല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞത് തന്റെ പിതാവ് അബ്ദുൽ മുത്തലിബും 40 തന്നെ കൈവിടിച്ചേൽപ്പിച്ച തന്റെ മകൻ അഥവാ തന്റെ സഹോദരനായ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദിനെ ഒരിക്കലും സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, അത് അബൂ താലിബ് നോക്കാൻ കഴിയില്ലേ? മുഹമ്മദ് മുഹമ്മദ് കല്ലല്ലാഹുലെ തന്നെ വിളിച്ചിട്ടുണ്ട്. ആ മുത്താപ്പ പറഞ്ഞു, മോനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടെ വന്നിരുന്നു. എന്നിട്ടെന്താണ് മുത്താപ്പ? അവര് രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി, നീ നിന്റെ ഈ പുതിയ മതപ്രബോധനം നിർത്തിവെക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, അതല്ല ആയി നീ അവർക്ക് വിട്ടുകൊടുക്കുക എന്നാണ്. ഒരിക്കലും അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല മോനെ. അതുകൊണ്ട് നീ നിന്റെ മതപ്രബോധനം നിർത്തിവെക്കണം തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മുത്താപ്പ, ആകാശ തലത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ എന്റെ വലതുകയിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ ഇടതുകയിലും അടക്കി വെച്ചുകൊണ്ട് നീ നിന്റെ അടപ്രബോധനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള അവകാശം അർഹത അധികാരം എനിക്കില്ല മുത്താപ്പ. ഞാനിത് ഇന്നവർ തങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞു. ഒരിക്കുന്ന കണ്ണിനോട് കൂടി ഇറങ്ങി നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു വിളിച്ച് എന്റെ പ്രിയപ്പെട്ട മകനെ നീ കരയാതി നീ വേദനാദിപ്പനാതിരിക്കൂ എന്റെ എന്റെ മകൻ മുഹമ്മദെ കൊണ്ടാടിയിലും അള്ളാഹുവിനെ കൊണ്ട് സത്യം അവരെ നിന്നടിക്കലെ എത്തിച്ചേറുകയില്ല നിങ്ങളൊരു സ്വഹിക്കുകയും അവരെ നിന്നടിക്കലെ എത്തിച്ചേറുകയില്ല നിങ്ങളൊരു സ്വഹിക്കുകയില്ല അവരിൽ ഒന്നിച്ചു വന്നിരുന്നാലും ശരി മക്കാരിയുടെ വസിക്കുന്നത് ഒന്നിച്ചു വന്നിട്ട് ഒറ്റക്കെട്ടായി വന്ന് നിന്റെ അടിക്കലെ കയറുകയാണെങ്കിലും ശരി അവർക്ക് നിങ്ങളൊരു അന്നം സ്വഹിക്കാൻ കഴിയുകയില്ല മുഹമ്മദെ അതുകൊണ്ട് നീ സാധാരിക്കുന്നു നീ സാന്ത്വനപ്പെടു നീ ഇന്ന് മടക്കനോടെ നടത്തിക്കൊള്ളു ഏത് വരെയോ കത്താറു നിന്റെ മൊത്താപ്പെടാനും അതിൽ മണ്ണോട് മണ്ണായി ചേരുന്നവരെ മണ്ണിലയിൽ അലരുന്നവരെ മക്കായിയുടെ രക്തധീരം നിങ്ങൾക്കൊരു കടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കനോടെ നടത്താനുള്ള എല്ലാ കഴിവുകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അഭിസ്ഥാനങ്ങളും അതെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അബൂതാലിബിന്റെ തലനിൽ നിന്നുകൊണ്ടാണ് പിന്നീട് മതപ്രബോധനം നടത്തുന്നത് അങ്ങനത്തെ അബൂതാലിബ് മരിക്കാനെടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൊണ്ട് പറയുന്നു ഈ സമയത്തെങ്കിലും ഇങ്ങനെ ആയിരാഹയുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ പരലോകം തന്നെ രക്ഷപ്പെടാൻ ചെയ്യേണ്ട ഒത്താപ്പ അങ്ങനെ ആയിരാഹയുള്ളത് ചെല്ലിയെങ്കിൽ എന്ന് പറയുന്നത് ഒത്താപ്പ പറയുന്നതാണെന്ന് അറിയാമോ എന്റെ പിന്നെ മുഹമ്മദെ നിന്റെ മതമായ ലോകത്തിൽ ഏറ്റവും ഉത്തമമായ മതമെന്ന് ഏറ്റവും നല്ല മതമെന്ന് നിന്റെ മുത്താപ്പറിയാം പക്ഷേ മുത്താപ്പ മരിക്കുമ്പോൾ ശരീരമായി മരിച്ചുപോയെന്ന് എന്റെ ആളുകളെല്ലാം എന്നെ ആക്ഷേപിച്ചുണ്ടായിരുന്നെങ്കിൽ നിന്റെ മതം ഞാൻ സ്വീകരിച്ചേനെ എന്ന് പറയുമ്പോൾ കണ്ണീർ വഹിക്കുന്ന തീരുമാനി തെല്ലാമെ അടുക്കലേക്ക് ജവാഹിയിൽ അറിയിച്ചതാണെന്ന് കണക്കിറങ്ങി വന്നുകൊണ്ട് പറയുന്നു അങ്ങ് ദേവിക്കുന്ന ആളുകളെ അങ്ങക്ക് വ്യവാനത്തിൽ കേട്ടാൻ സാധ്യമല്ല അള്ളാഹു ദേവിക്കുന്ന ആളുകളെ അല്ലാതെ നിർവാഹത്തിൽ കേൾക്കുന്നതാണെ അങ്ങ് വേദനാധിപ്പെടാതിരിക്കൂ ഇത് ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും അങ്ങത്താലും ശരിയാവുന്ന അവസരിക്കാത്തവനാണോ ഇന്നാൽ അവക്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല നൊന്നരക്കാത്തത് കൊണ്ടാണോ നോമ്പ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല അപ്പോഴും ഞാനീടെ 48-ാമത് വയസ്സായിരുന്നു ആ സംഭവം എന്റെ തൊഴിലാണ് നമസ്കാരം നിർബന്ധമാക്കുന്നത് എന്നിട്ടും അബൂതാലിബിന് നല്ല നല്ല കാര്യങ്ങളെ ഞാൻ ചിന്തിപിടിച്ചു അബൂതാലിബിന്റെ കാര്യത്തിൽ രക്ഷയില്ല എന്ത് സംഭവിച്ചു ലാഇലാഹയില്ലല്ലോ ശരിയായിട്ടില്ല തൗഹീദ് ശരിയായിട്ടില്ല എങ്കിൽ എന്തെന്ത് നല്ലതായിരുന്നു ചെയ്തിട്ടും കാര്യമില്ല തൗഹീദ് ശരിയാവണം അതുകൊണ്ടാണ് മുജാഹിദുകൾ പ്രസംഗിക്കുമ്പോൾ ഈ തൗഹീദിന്റെ ഊഴിയിൽ പറയുന്നത് അതെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞവർ തിളിച്ചിരിക്കുന്നൊരു വിഷയമല്ലേ എന്ന് ചിലപ്പോൾ തോന്നും അതെ തൊഴിലായിട്ട് വിളിച്ചില്ല ലക്ഷക്കണക്കിന് പ്രമാണിയന്മാർ പറഞ്ഞിട്ട് അവർക്കാർക്കും വിളിച്ചില്ല എന്നുള്ളത് അറിയിക്കാൻ തൊള്ളായിരം തണ്ടത് തന്നെയാണ് ഈ ലാഹിലാഹങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് പൊളിച്ചു മാറുകയില്ല ഇല്ല അത് മാറുകയില്ല കാരണം അത് തത്താണ് മാറാത്ത ചെയ്യാത്ത കേടുവരാത്ത ആ പ്രബോധനം പ്രധാനസ്ഥാനം വരെയുള്ള നിലനിൽക്കുകയും ചെയ്യും കാരണം എന്താണെന്നറിയാമോ ഈ ലാഹിലാഹ ഇല്ലെങ്കിൽ കലത്ത് കേൾക്കാനാണ് ഇസ്ലാമിന്റെ ഭക്തശത്രുവാകുന്ന മനുഷ്യന്റെ ഭക്തശത്രുവാകുന്ന ഇതിന് ഇത് തെളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ അതിന്റെ കാരണം മറ്റൊന്നല്ല അള്ളാഹു അവനെക്കൊണ്ട് പങ്കുചേർത്തുക എന്നുള്ള കാര്യം തെറിക്കുകയില്ല അതെ ഒരു അവസരമാധോടെ നാലിക്കരുമയച്ചാൽ അതിന്റേതായ എന്ന ഭാഗങ്ങൾ എല്ലാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പൊറുത്തുന്നവരും അതെ അള്ളാഹു ഒരു ചുരുക്ക് വെച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ചു പോയാൽ അതല്ല അതാണ് ഒരു മനുഷ്യൻ ചുരുക്ക് വെച്ചുകൊണ്ട് മരിക്കാന്ന് പറഞ്ഞാൽ ഈ ഓട്ടംബോട്ട് ചെയ്ത മാതിരിയാണ് ഇബിലീസിന് ഇബിലീസിന് ഓട്ടംബോട്ട് ചെയ്ത മാതിരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ വേദന്റെമാർക്ക് സംശയമുള്ള ചില ആളുകളുണ്ടല്ലോ ഇവരെ കയ്യുണ്ട് ചർക്കയുണ്ട് ഇലക്ഷൻ്റെ നിർത്തും ഒരു വർക്ക് അറിയാൻ രണ്ടു ഭാഗത്തുള്ള ആളുകളും വിശ്വസിച്ചില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓട്ടംബോട്ടിക്കും
അയാൾ ചർച്ച ചെയ്ത ആളാണെങ്കിൽ വ്യക്തമായിട്ടില്ല ഞാൻ ചർച്ച ചെയ്ത നേരത്താണ് അയാൾ കൈ ഇരുപത്തിന് വേണം ചെയ്ത് തെറ്റിയിലേക്ക് മാറ്റിയിട്ട്. എന്നാൽ ചർച്ച ചെയ്ത ആൾക്ക് ഉറപ്പായി ഇത് ഞങ്ങൾ തന്നെ ഈ വോട്ട് വേറെ ഏത് വോട്ട് പോയാൽ അതുപോലെ ഞങ്ങൾ തന്നെ. ഇതുപോലെ ഒരു മനുഷ്യൻ ചെറുക്കോട് കൂടി അങ്ങോട്ട് മരിച്ചാൽ ഇവരീതിന് ഉറപ്പായി ഇവൻ ഞങ്ങൾ തന്നെ. കാരണം ഇതിന് പറ്റൂല. ഇതുപോലെ ഓട്ടം പോയി ചെയ്ത മാതിരി ആ ചെറുക്കോട് കൂടി മരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഇവരീസ് ഈ ചെറുക്കിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത്. എവിടെ കൊന്നാലും ചെറുക്ക് നടപ്പാക്കാനില്ല, ചെറുക്ക് കൊണ്ടുവരാനില്ല ക്ഷമങ്ങളാണ് അവൻ നടത്തുക. അത് ചിലപ്പോൾ ബഹുമാനത്തിലൂടെയായിരിക്കും, ചിലപ്പോൾ മത്സരത്തിലൂടെയായിരിക്കും, ചിലപ്പോൾ ഭക്തിയുടെ കാരുണ്യത്തിലൂടെയായിരിക്കും. ഏതിലൂടെ കൊണ്ടുവന്നാലും ശരി ചെറുക്കാണെങ്കിൽ അതിനെ കാക്കാനുള്ള മുഴുവൻ ആയുധങ്ങളും പരത്തം വരാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. ചെറുക്കെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാർ നമുക്ക് വന്നിരിക്കുന്നു. എങ്ങനെ വന്നിരിക്കുന്നു? പരിശുദ്ധ ഖുർആനിലൂടെ. എന്താണ് ചെറുക്കെന്ന് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ആ ചെറുക്കെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ചെറുക്ക് എന്താണെന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഒഴിവാകാനില്ല. ശ്രമങ്ങൾ നടത്തേണ്ടത് സത്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിയുള്ള മനുഷ്യന്റെ സാധ്യതയാണ്. സഹോദരന്മാരെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചെറുക്കെന്ന് പറയുന്ന ചെറിയ സാധനം ആ മനുഷ്യന്റെ ഉത്സാഹത്തെ കൂടി കടന്നു വന്നാൽ പിന്നെ അത് വലുതാകാൻ വളരെ എളുപ്പം, വളരെ വേഗം വലുതാവും. ഏതുവരെന്ന് വെച്ചാല് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, മതനല്ലവീന തഹദൂ മിൻദൂനില്ലാഹി ഔലിയ. അള്ളാഹു അല്ലാത്ത ആളുകളെ സഹായികളാക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ ഉദാഹരണം മതനിൽ അയങ്കൂത്തി ഒരു എട്ടുകാരിയെ പോലെയാണ്. ഇത്തഹത്ത് വൈത്തന എട്ടുകാരിയുടെ വര ഉണ്ടാക്കിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നിസ്സാരമായ വീട് എട്ടുകാരിയുടെ വീടാണ്. ഒരു ചെറിയ ഈഴവും വേറെ കണ്ടാൽ കയറിപ്പോകും, ചെറിയ കാറ്റ് വന്നാൽ ഇത് താറിപ്പോകും, ചെറിയൊരു പ്രാണി കുടുങ്ങിയാൽ അത് പൊളിഞ്ഞു പോകും എന്നതാണ് എട്ടുകാരി വരവിലെ സ്വഭാവമെങ്കിൽ അല്ലാത്ത ആളുകളെ സഹായികളാക്കി വെച്ചിരിക്കുന്ന ആളുകളെയും ഉദാഹരണങ്ങളാകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഇടയിലിപ്പോ ഒരുപാട് കഥകള് ജാനകരായും ഒരേ സ്ഥലത്തെ സ്ഥലങ്ങളായും ഉറപ്പ് സ്ഥലങ്ങളായും ഒക്കെ ഒരുപാട് മഹാന്മാരുടെ കഥകൾ. എന്നാൽ ഇതൊക്കെ മതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? പുതിയ ഒരു സ്ഥലത്ത് കവർ കൊണ്ടു പറഞ്ഞാൽ ഒരു അല്ലെ മനുഷ്യൻ അങ്ങോട്ട് ആ എന്താ ഇവരുണ്ടായൊന്നും പോരാ അങ്ങോട്ട് ഊരാണ്. ഒരു മനുഷ്യൻ ഇവരെ തെക്കുവടക്കായിട്ട് വർത്തമാനവും പറഞ്ഞ് ഒരു ചെറിയ തുണി കുട്ടായിട്ട് നടന്നാൽ ആ ഇവർ അവര് തന്നെയാണ് തോന്നുന്നുണ്ട്, ഇവർ അവര് തന്നെയാണ് തോന്നുന്നുണ്ട്. എന്താ അയാൾ നേരത്തെ വർത്തമാനം പറയുന്നു തുണി കുത്താൻ കീഴൊന്നിനി, അതുകൊണ്ട് ഇവൻ അവിടെ എന്നാ തോന്നുന്നുണ്ട് ഇവന്റെ വീട് നടക്കാൻ തുടങ്ങുന്നത്. കാരണം എന്താണെന്നറിയോ, അവനല്ലാത്ത ഒരുത്തരെ സഹായിയാക്കിയാ പിന്നെ അവന്റെ മനസ്സിൽ ഇങ്ങനെ പതിരിപ്പോയിരിക്കുന്നു പലരിലേക്ക്. അതാണ് പ്രധാനമാകുന്നു. അല്ല അവന്റെ അവരാക്കന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാർഗം പറഞ്ഞത് എന്താണെന്നറിയോ, പരസ്പരമ്പരാനോട് ദേഷ്യം പിടിക്കണം, വസാരിമാവിനോട് ദേഷ്യം പിടിക്കണം. വസാരിമാവിന് പറയാണ് എവരംഗാമിനൽ മറി ഈ കമീസും വെക്കാ, ചില ആളുകളൊക്കെ ചെറിയ കഷ്ണം വെച്ച ഉത്താഴിച്ച് വരും, അവരെ കൊണ്ട് നീ വഞ്ചി തരാൻ വേണ്ട. കമീസും റെക്കാൻ്റെ കഷ്ണം വെച്ച ഉത്താഴന്ന അതിനർത്ഥം. അതുപോലെ തന്നെ ആ ഇതാറും തൗക്ക കാതി സാസ്തുവിന്ന് ഉറക്കാ, കണങ്കാന്റെ നേരെയാണ് തൊഴിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ നെഹയുടെ നേരെ തുള്ളിക്കണം എന്നാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് തുന്നത്തോട് ചതി ആയിക്കോട്ടെ മുത്ത് ചേർത്തി വിളിച്ചിട്ട് മുട്ടിന്റെയും കൊച്ചു നേട്ടനാ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അതുപോലെ നെറ്റിയൊരു തഴമ്പ് ഉണ്ടാകും, വളരെ ക്ലിയറായ തഴമ്പ്. എവിടെ നിന്ന് നോക്കിയാലും ഒരു മുത്താറി കത്തിരി ചുറ്റുവെച്ചതാണെന്ന് തോന്നുമാറ് വ്യക്തമായി കാണും തഴമ്പുണ്ടാവും. ഇങ്ങനെ താഴെയൊന്ന് അവരിയാണെന്ന് വഞ്ചി തരാനുണ്ട. ഞാൻ പറഞ്ഞാൽ എത്ര റദ്ദാലി ഞാൻ പറയാണ് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ പൈസ നിർത്തി വെച്ചൊക്കെ എല്ലാ ആരോഗ്യത്തിനും വീട്ടാളൊക്കെ പറയാണ് പൈസ നിർത്തി വെച്ചൊക്കെ ചീറ്റാണോ നല്ലവരാണോ അറിയാ, ചില അവരെ ഇന്നലെ പൈസ ഒന്നും വാങ്ങൂരാ, പിന്നെ നമുക്കൊരു കസ്റ്റഡിയെ വാങ്ങുള്ളൂ, ചില അവരെ ബന്ധം വാങ്ങൂരാ, അസുഖത്തിനാരെ വാങ്ങുള്ളൂ. ഇങ്ങനെ ചില അറിയാത്തമാരുടെ പൈസ എന്ന് പറഞ്ഞാൽ പ്രശ്നമാകുന്ന കാരണം എന്ന് പറയാം, നമ്മളുടെ താല്പര്യം കാബിനറ്റ് വരുന്ന ഭാര്യതാണ് ഇത്ര പ്രശ്നമുള്ളൂ. ഇങ്ങനെ ഗവൺമെന്റ് ചെയ്യും പറഞ്ഞേക്കാൻ എന്താ അതൊന്നും നേരത്തെ വടക്കില്ലാത്തതല്ലേ. തന്നെ മനസ്സിലാവണം എന്ന് പറഞ്ഞറിയോ, അവന്റെ അവന് പൈസ മനസ്സിലാക്കാനായി വീട് പറയുന്ന വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുഴുവൻ ആത്മീയൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇതൊക്കെ യഥാർത്ഥത്താണെന്നാണല്ലോ മെയ്യാമാർ പറയുന്നത്. ചില മെയ്യാമാർ, ചില മല്ലാത്തമാര് ഈ യഥാർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ ചിന്തിക്കുന്നതിന് മുമ്പ് നേരത്തെ ചിന്തിച്ചു നോക്കിയാണേമാരെ എന്ന മനസ്സിലാണെങ്കിൽ എന്താണറിയോ, ഈ എബാദത്ത് ചെയ്യാൻ വേണ്ടിട്ട് ദിവസം വിളിക്കാം. പിന്നെ എബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ വരെ പോകാം, വരെ പോയി പിന്നെ ഒരു ബദ്രൂർ വരണ്ടായിരുന്നു. ബദ്രൂർ വേദി എന്നാലേ ഞങ്ങൾ പോയിക്കോടി കാണാനായിരിക്കും. പൈസയും കൊടുക്കരുത്, ചോറും കൊടുക്കരുത്, കാരണം എബാദത്തല്ലേ, മുത്തർക്കും വീടുണ്ട്, ഇവിടെയും വീടുണ്ട്. എന്നാലേ പിറ്റേന്ന് വിളിച്ചു നോക്കിയും എല്ലാവർക്കും നമ്മളും വരെ പോവാം. എന്താണ് എന്താണ് കൃഷ്ണനായി പറഞ്ഞിരിക്കുന്നത്? ഭക്താവിനെന്ന് പറഞ്ഞപ്പോൾ അവനെ എതിർക്കണമെന്ന് പറഞ്ഞത് അവൻ ആത്മാർത്ഥമായിട്ടാണോ അല്ലെങ്കിൽ പൈസ ആവശ്യമാണോ മനസ്സിലാകണം. അത്ര മനസ്സിലായ അത് ഇത് മനസ്സിലാവാൻ വളരെ നല്ല ഒരു മാർഗമാണ്. അതുപോലെ അമ്മാവല്ലാത്ത ആളുകളെ അവരെയൊക്കെ നാലായിട്ട് ഓരോരുത്തരും ആരായിരുന്നു എന്ന് ഞങ്ങളുമാരി ശരി, നീ അവരെയായിട്ട് വെക്കണ്ടെന്ന് അവതാരിമാർ പറഞ്ഞു. ഞാൻ അവരെയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അമ്മാരെ റസൂലിനെ മത്സരിച്ചിട്ടുണ്ടായാലും നീ വെള്ളത്തിന്റെ മുഴക്കൂടെ മനുഷ്യൻ നടന്നു ഇങ്ങോട്ട് വന്നാൽ അവൻ അവരെയാണ് വെക്കേണ്ട, കാരണം തവളാക്കി വെള്ളത്തിന്റെ മുഴക്കൂടിയാണ് വർക്കരിക്കുന്ന. വെള്ളത്തിന്റെ മുഴക്കൂടെ നടന്നു കഴിഞ്ഞാൽ അവരെയാണുള്ള ഗ്രാമത്തെ എന്നാ വലിയ അവരുടെ തവളേ വെള്ളത്തിന്റെ മുഴക്കൂടാണ് വർക്കരി വളരെ പറഞ്ഞു വന്ന് ഞാൻ അവിടെയാണ് പറഞ്ഞാൽ ഇന്നാല് താഴെക്കൂടെ പറഞ്ഞതുകൊണ്ട് അവിടെയാണെങ്കിൽ പരുന്താണ് വലിയ അവിടെ. ഇതിനല്ല നിനക്ക് അവിടെയാണോ എന്ന് മനസ്സിലാകണമെങ്കിൽ അല്ലാതെ കുറാനിൽ പറഞ്ഞിരിക്കുന്നു പറയുകയും ഞാൻ നദിയെത്തിനെ അതെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാണ് നടന്നോ തൊഴിലാഴ്ചമാൻ നദിയാൻ നിലമാഹു അറിയും അവരല്ലാഹു അനുസരിച്ച ആളുകളോട് കൂടിയ അങ്ങനെ സജ്ജനങ്ങൾ രക്തമാക്കിയ കുട്ടിയേക്ക് അമ്പിയാക്കൻ മാത്രമീട്ടില്ല മഹന്മാരോട് ഉയർത്തിയിരണമെങ്കിൽ അതിനുള്ള കളി ഉച്ചരിക്കാതെ നടക്കലല്ല. ഈ നയത്തുണ്ട് ഉച്ചരിക്കാതെ നടക്കുന്നതിന് എന്താണറിയോ നയപുതിൽ അപ്പം ഹത്താ എഴുതിയൊക്കെ നടത്തേ. ഒരു വിചാരമായിട്ട് സംസാരിച്ചിട്ട് മൂത്ര വീട്ടിലെന്നാണ് ഈ വിചരിക്കാൻ നടക്കുന്ന ആളൊക്കെ അവിടെയാന്ന് പറയാൻ പറ്റും. വിചാരെ വയനാട് അപ്പൊ കഴിച്ചിട്ടുള്ളതൊക്കെയും എന്തായാലും അർത്ഥം നിങ്ങളെ പുറത്ത് വരുന്നവരേക്ക് അള്ളാൻ ആരാധിക്കാം. അവിടെയാ പുറത്ത് വന്നിരിക്കുന്നു അള്ളവരായിട്ട് അടിച്ചിട്ട് ഒന്ന് ഉള്ളിലാണ് നീ ആരാധിക്കണ്ടാലേ. നിങ്ങളെ നോക്കി മുഹമ്മദിനെ തല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങളെ ഇല്ലാതാക്കാൻ കാണുന്നില്ല ആരാണ് നബി എന്ന് പറഞ്ഞാൽ ഭൂഷണി പറയുകയാണ് നല്ലൊരു സാഹിത്യകാരനായ ഭൂഷണി നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നത് നബിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞേക്കാം അന്നഹു ബശറുൻ നബി ഒരു മനുഷ്യനാണ് അത് മാത്രം എനിക്ക് പറയാം. അതേ സമയത്ത് അന്നഹു ഖൈറുൽ ഖൽഖി ലാഹി കുല്ലിഹിം നബി എന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞു നബിയെ നാട്ടിലുള്ള പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കാറില്ല എന്ന് പറഞ്ഞു. അതൊന്നും നല്ല പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നബി എല്ലാവർക്കും ഗിരാജിന്റെ പെണ്ണ് എടുത്തു. അങ്ങനെ ഗിരാജ് പറഞ്ഞത് ആ പെണ്ണോട് കൂടി ഇങ്ങനെ ജീവിക്കുക ആ പെണ്ണിന് ഗർഭമായി ഓർമ്മ ഉണ്ടാവും കുട്ടിപ്പാറ്റ് എന്ന് പറഞ്ഞാല് അങ്ങനെ ആ പെണ്ണോട് കൂടി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇവർ ആ പെണ്ണ് കുളിക്കാൻ പോയപ്പോ ഒരു പുരിമയായിട്ട് കണ്ടു കണ്ടിട്ട് അവർ തമ്മിൽ ലവായി. അങ്ങനെ വിരാജ് മാധ്യമം ധാരാളം മണം കൊടുക്കാനുള്ള പണി പിന്നേക്ക് മണം കൊടുക്കാൻ വേണ്ടി വിരാജ് മാധ്യമം പള്ളിക്ക് പോയാല് പള്ളലി വീരാജങ്ങൾ പള്ളിക്കും പോയാല് പള്ള പൂഷൻ താൻ തുള്ളിയാകത്തായി വിരാജ് മാധ്യമം പള്ളിക്ക് പോയാല് ഈ ചെങ്ങായി വന്ന് പറയുന്നു കാണാൻ അങ്ങനെയായി. ഒരു ദിവസം വിരാജ് സംശയം തരാൻ പോയത് ഏതായാലും അത് വാങ്ങിക്കൊണ്ട് വാങ്ങിയെടുക്കുന്ന കിട്ടിക്കാൻ പറ്റില്ലല്ലോ കാരണം മുക്കാല് വാങ്ങിയെടുക്കല്ലോ ഗ്രാമത്തിലെ എടുക്കുന്ന വാങ്ങാനല്ലോ. അപ്പൊ അത് ലഭിക്കാൻ പറ്റില്ല. ഞാൻ നബിയോട് പറഞ്ഞു നബി എനിക്കൊരു സംശയമുണ്ട് ഞാൻ പണ്ട് പറഞ്ഞ സംശയം എന്ന് പറയാൻ അറിവ് തരുന്നുണ്ട്. മുത്തായി തന്നെ ആലോചന ഒരു കുട്ടി എടുത്തു നല്ല ലിസ്റ്റിൽ വെച്ചിട്ട് പോയി അത് ഞമ്മക്ക് അറിയണമായി അങ്ങനെ ഞാൻ വിറ്റേന്ന് പോരുമ്പോ ആ കുട്ടി എടുത്ത് ഗ്രബിൽ വെച്ചിട്ട് ഗ്രിപ്പിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നു. താനാകുന്ന പോകുന്ന തന്നെ ഞാൻ കൊണ്ട് പോയത് വലിയ കാത്തിരിക്കുക പലരീരാജനോ തന്നിക്കുമ്പോഴാരെ തള്ള പൂജൻ താൻ തുള്ളിയാകത്താറി. മുഖ്യചാരി വീട്ടിൽ ലാസ്റ്റ് വന്ന് അങ്ങനെ സാധാരണമാതിരി ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് നോക്കി വീട്ടിൽ നിന്ന് സത്യം നോക്കുമ്പോൾ കുത്തി കഴിക്കി വരത്തി കഴിഞ്ഞ സത്യത്തും കയ്യൊന്ന് പോലെയില്ല കുത്തി കയ്യിൽ വെട്ടിയ കുത്തി വലിയ എന്താണ് ഈ കൈ വെട്ടിയെന്ന് കുത്തി ഊ വേറെ വന്ന് നോക്കുമ്പോൾ ഊരി വെട്ടി. പിന്നെ അവർ അങ്ങോട്ട് പോയി തിരിച്ചു വഴിയായിട്ട് വിടുന്നില്ല, അങ്ങനെ നിലവിളിയായി അടുത്ത വീട്ടിലുള്ള കൂടി അവർ കുട്ടി തിരിച്ചു പറഞ്ഞാൽ വരുന്നോ വരുന്നോ ഇതിന്റെ മുകളിൽ വെച്ച കരന്ന് വിളിക്കില്ല ആ ഇതിന്റെ മുകളിൽ വിളിക്ക ഞാൻ അങ്ങനെയാണെന്നു താങ്കൾ കുറച്ച് നിസ്കരിച്ച് പുഴ എത്തി നോക്കും വേണ്ടി ആ പുഴ ആകെ വൈകന്മാരുമില്ല മുഖിലേക്ക് വന്ന് പറഞ്ഞ് എന്താണ് ഇത് ചെയ്യപ്പോ യാതൊരു രക്ഷയില്ല ഒരുപാട് മനുഷ്യന്മാർ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് പറഞ്ഞു ചായത്തെ കുട്ടികളുടെ ഏതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ ഈ നാട്ടിലുണ്ടെങ്കിൽ അവര് ചെന്നാൽ അവർക്കൊന്നും മാത്രമേ അവർ എത്താൻ പറ്റുള്ളൂ. ആരോട് ചോദിച്ചു എനിക്ക് ധൈര്യമില്ല, എനിക്ക് വരാൻ പറ്റുമേ, എനിക്ക് ധൈര്യമില്ല, എനിക്ക് വരാൻ പറ്റുമേ, എനിക്ക് ധൈര്യമില്ല. പിന്നെ അവസാന ഒരാൾ പറഞ്ഞു നമ്മളൊന്ന് പറയാ ഫാത്തിമാബിയോട് പറഞ്ഞു ഫാത്തിമാബിയുടെ എത്തിയത് പറഞ്ഞു ഞങ്ങളൊന്ന് വരണം എനിക്ക് പറഞ്ഞു ചായത്ര ശുദ്ധിയുടെ തേക്കിയത് വിളിക്കാൻ കഴിയുള്ളൂ എന്നാണ് നിങ്ങൾക്ക് ധൈര്യം എന്നെ കൊണ്ട് വരണം. എനിക്ക് ധൈര്യമില്ലാതെ ഞാനാരാ ചെറിയ വിളിക്കാനെന്ന് പോട്ടെ ധൈര്യം എന്നെ പോയിക്കോ പറഞ്ഞു ധൈര്യം എന്നെങ്കിൽ പോയിക്കോച്ചാൽ ചാരിത്ര ശുദ്ധിയിൽ നിന്ന് പോയിക്കോട അങ്ങനെ കുറെ നിബന്ധനകൾ പറഞ്ഞു ആ നിബന്ധനം ഞാൻ പറയുന്നില്ല. അങ്ങനെ ഫാത്തിമാബിയെ അറിയുള്ള ആ പറമ്പിലേക്ക് അങ്ങോട്ട് കയറിയപ്പം തന്നെ ഈ മുറുക്കം തകരാൻ തുടങ്ങി. ചെറിയ തെത്തുമ്പോഴേക്ക് ഒപ്പോഴോ നോളോ നോളോ എന്ന് ഞാൻ അടുത്ത് വന്നു അവസാനം റഹോർബായി പറഞ്ഞ അനുസരിച്ച് ആ കുട്ടി എടുത്തിട്ട് തകർന്നു നല്ല ഏതാവട്ടെ ഇവരെന്താ സംഭവിച്ചു മുത്തപ്പാട് റഹോർബായി ചെല്ലുന്ന ആരെങ്കിലും ചെല്ലണം ഒരു നേരിട്ട് കുട്ടി എടുത്തിട്ട് ആ കുട്ടിയുടെ മുകളിൽ ആ മദീനാവിലുണ്ടായിരുന്ന ആളുകൾ പല ആരോഗ്യം ഒട്ടിപ്പിടിക്കുകയും അവരെല്ലാം ചാരിത്ര ശുദ്ധിയില്ലാത്തവരാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. തന്നെയല്ല മദീന പട്ടണത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമാബിയുടെ അറിയപ്പെടാത്ത മുഴുവൻ സഹകരിക്കാത്തായ സ്ത്രീകളും അയൽക്കാല സഹകരികളായ പുരുഷന്മാരും ചാരിത്ര ശുദ്ധിയില്ലാത്തവരാണെന്ന് സമർപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് തിരിച്ചു നോക്കൂ, രഹസ്യമുള്ളവരാണ്, അനാവശ്യ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നവരാണ്. ഫാത്തിമാബിയിലല്ല താറാക്കിയുടെ മുഴുവൻ സ്ത്രീകളും സമർപ്പിക്കുമ്പോൾ അതിന്റെ കുറ്റകോട്ടിലെന്നുള്ളത് ഞാൻ ശാന്തമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഭക്തിമാബിയുടെ അനർഹമായി പൊട്ടുകയോ അതല്ല എങ്കിൽ അരിയാടിയെ അനർഹമായി പൊട്ടുകയോ മറ്റുള്ള സഹനാടികൾ എഴുത്തായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കഥകൾ നമ്മളെ പ്രചരിപ്പിക്കാറ് ചെയ്യാത്തവരുടെ വിശ്വാസങ്ങളാണത്. പല ആളുകളും അതിനെ ഏറ്റുവാങ്ങിയിട്ട് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാല് അങ്ങനെയുള്ള മറ്റുകൾ പഠിക്കുന്നതിന് സ്ഥാനത്ത് പരിശുദ്ധങ്ങളിലേതെങ്കിലും വലിയൊരു അർത്ഥം ധരിക്കുക എന്നുള്ളത് ഒരു തമാശയായിട്ടെങ്കിലും നാം അത് അംഗീകരിക്കാത്തൊരു പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ അർത്ഥവും തങ്ങളെ വെച്ചാണ് ഭയപ്പെടുന്ന ആളുകളുടെ അതുകൊണ്ട് രാമാജ്ഞാനിയും എന്നുള്ള രാമാജ്ഞ നമുക്ക് ഉണ്ടാകുന്നില്ല. പരിശുദ്ധ കുറാൻ ഓടി കൽപ്പിക്കുമ്പോൾ അതിനൊന്നും വിചാരങ്ങളുണ്ടായി തീരുന്നെങ്കിൽ എന്താണ് ഓടുന്നതെന്ന് മനസ്സിലാകണ്ടേ, എന്താണ് ഓടുന്നതെന്ന് തിരിയണ്ടേ. ഇത് ചിന്തിച്ചു നോക്കൂ, ഈ കുറാൻ നമ്മൾ ഓടി കൽപ്പിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മരിച്ചു തലയറിച്ചു തണുപ്പുലറി മരിച്ചരിച്ചം ഉറപ്പായിട്ടുണ്ടെങ്കിൽ ആ മയത്തിലേക്ക് വെച്ചിട്ടാണ് കുറാൻ ഓടുന്നത്. അള്ളാഹു പറയുന്ന മയത്തിലേക്കുന്ന ചെന്ന കുറാനാണുള്ളത്. ഈ കുറാനവരെ പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ സുന്ദര മക്കാര അയ്യന്ന പൗരീ നീ തീര നൽകാൻ വേണ്ടിയിട്ടാണ് മൻകാനഹയ്യ ജീവനുള്ളവരെന്ന് അത് ജീവനുള്ള താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഖുർആൻ കൽപ്പിച്ചു നോക്കൂ, ഈ ഖുർആൻ എന്ന വിശ്വാസം ഉൾക്കൊള്ളട്ടെ. ആ വിശ്വാസം തകർക്കാൻ, ആ വിശ്വാസത്തെ പരത്തിയാക്കാൻ, ആ വിശ്വാസത്തെ മാറ്റി മറിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അവൻ മനസ്സിലാക്കുന്നു ഇത് ഗവർണമായ ജീവനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച പരസ്പര ദുരാന്റെ വസ്തുവാണെന്ന്. ഒരു കാലത്തും ഈ ഖുർആനിൽ നിന്നും വിശ്വാസം ഉൾക്കണ്ടതല്ല, അതിന്റെ വിശ്വാസം മാറ്റേണ്ടി വരുന്നില്ല. നിങ്ങൾക്കു ചന്ദ്രനില് നീലം തോന്നു പോയെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇതെന്താണ് പറയുന്നത് പറ്റവരെ, അതൊക്കെ താങ്ങുവരെ പോയിട്ടാട്ടോ മറ്റന്മാര് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാര്യം പറഞ്ഞ ആളുകളില്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്ന് ചന്ദ്രായി നീലം തോന്നു പോയി തകർന്നു കൊണ്ടുവന്ന വിവരം അങ്ങനെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂരാണ്. ചന്ദ്രന് പോയിട്ട് അവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂരാണ്. കുറേ എത്തിനവരെ 1600 കൊല്ലം മുമ്പ് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസ്ത്രത്തെ സംബന്ധിച്ചറിയാത്ത, ചന്ദ്രനെ പോകുന്നവരെ ചിന്തിക്കാത്ത, മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രപഠനങ്ങൾ നടക്കാത്ത ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നതിനു ആനന്ദി അറിയിച്ചാലെ പ്രതിജ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കി കിട്ടിയിരിക്കുന്ന മനുഷ്യരെ ആകാരത്തിൽ ആമസിക്കാനല്ല, ചന്ദ്രനെയും ഉടനെ ആമസിക്കാനല്ല, എന്തിനാണെന്നറിയാമോ? ഉയരപ്പാല വസ്തുക്കളിൽ വരായിക്കത്തി ഇന്നേതായിരം അറിഞ്ഞ ഖലീഫ ഉയരപ്പാല വസ്തുക്ക നിങ്ങളെ അതിൽ പറഞ്ഞ വസ്തു നോക്കുമോ? നീ വരായിക്കത്തി മനസ്സുകളോട് ഇന്നീരായിരം ബിൽ അറിഞ്ഞി നിശ്ചയമായും ഞാൻ ഭൂമിയിലാക്കുന്നുണ്ട്. ഖലീഫ ഒരു പിന്നാമിയാക്കുന്നുണ്ട്. ഇവിടെ ഭൂമിയിൽ ചന്ദ്രനിലല്ല, ചന്ദ്രനെ പഠിച്ച, സൂര്യനെ പഠിച്ച, ചെറിയ പഠിച്ച, ഏറ്റവും പഠിച്ച, ചുമയെ പഠിച്ച നമ്പുരാൻ തന്നെയാണ് പറയുന്നത്. ഈ ഗ്രഹങ്ങളിൽ ഞാൻ ഈ ആദവനെ കിട്ടിച്ചാക്കുന്നത് അവന് ഈ ഭൂമിയിലാണ്. അവന് ജനിക്കാനുള്ള സംവിധാനം ജീവിക്കുന്ന ഭൂമിയിലാണ്. അവന് ജനിക്കാനുള്ള പ്രതിരോധം ജീവിക്കുന്ന ഭൂമിയിലാണ്. അയാൾ പറഞ്ഞത് ഉടനങ്ങൾ മുമ്പ് ഒരു കേൾപ്പിച്ചത് വളച്ചവരാണ് ഈ വാക്കുകൾ എന്ന് വീരാൻ തോന്നുന്നു. ചന്ദ്രനിൽ പലപ്പോഴും ഈ ദൂരമായി വികസിച്ച് നാളിച്ച് അവന്റെ വിശ്വാസത്തിന് ബാധ്യത വരികയാണ്. മറിച്ച് അന്തരിക്കാത്തവരാണ് മറിക്കുന്ന മനസ്സ് വിളിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം ഓരോന്നിലൂടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു കാലത്ത് രണ്ടരയും പ്രസരിക്കുക എന്നുള്ളത് ബഹുമാനമായി തോന്നിയില്ലേ? വളരെ ശ്രദ്ധകളല്ല മൂന്ന് വെട്ടുന്നതിലാറ് വേറെ കാലത്ത് നാല് വെട്ടാൻ കറാറിട്ട് പോയില്ലേ? അതുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്നാ ചോദിച്ചാല് നിങ്ങൾ അള്ളാഹുവിന്റെ കുറവുകളെ വിശ്വാസം ഉൾക്കൊണ്ടാൽ ഒരു കാലഘട്ടത്തിനോട് യോജിക്കാത്ത വിധത്തിൽ വിശ്വാസങ്ങളുണ്ടാകുന്നില്ല. കാരണം അവരും പുരോഗമിക്കുന്നത് എവിടെയാണ്, എങ്ങോട്ടാണ്, എന്തെല്ലാമാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായ സൂക്ഷ്മമായി അറിയുന്ന, വരാനിരിക്കുന്ന കാര്യങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന പഴത്തെ അമ്പലങ്ങളാണ് വിശുദ്ധ കുറവാണ് അവതരിപ്പിച്ചത്. ആ കുറവാണ് ിക്കുന്നതെങ്കിൽ ആ കുറവാനുള്ള വിഷാദം ഉൾക്കൊള്ളുന്നതെങ്കിൽ ഒരിക്കലും തുറച്ചു പോവുകയില്ല. മറിച്ച് ആരെങ്കിലും ആള് പറഞ്ഞിരിക്കുന്ന, ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളെ അടുക്കൊള്ളുന്നതെങ്കിൽ ആ എക്കാലത്തും പിടിച്ചു നിൽക്കാൻ അതിന് കഴിവുണ്ടായെന്ന് വരില്ല. അതെ, അവന് എക്കാലത്തിനോടും വേദിക്കില്ല എന്നല്ല, ആ അമാനുഷികമായ കഴിവ് പരിശുദ്ധ ഖുർആനിലേ ഉള്ളൂ, യഥാർത്ഥ പുസ്തകത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? യഥാർത്ഥ പുസ്തക പത്താനൂറ് കൊല്ലം മുമ്പ് എവിടെ ജവാദത്തിൽ വെച്ചിന് ഓടിയ ഇന്ന് ഓടിയാലും ഇക്കാലത്തോട് യോജിക്കുന്ന അയോധ്യയിലെ കാരണം എന്താണെന്നോ? പല മൊഴിയാമാരും വിചിത്തം പറയാറില്ലേ കുത്തുപോലെ? ആ പല ആളുകളും വിചിത്തം പറയാറുണ്ട്. എന്നിട്ട് അവക്കതിലെല്ലാം ഓടിയാ മതി, ഒന്നാഴ്ച മൊത്തത്തിലെ സ്വപ്നങ്ങളാണ് മനസ്സിലാക്കിയാ മതിന. അങ്ങനെ ആളുകളെ അങ്ങോട്ട് മാറ്റി ഒറ്റവാസത്തിൽ പറഞ്ഞാൽ ഇരിക്കുക. എന്താ ഹെലിന്ന് വെച്ചാൽ മൊത്തമായി അറിയല്ലാത്ത രാജ്യയുടെ ഒത്തുവാക്കിയിരുന്നോളാം. മൊത്തമായതുകൊണ്ടായി അറിയല്ലാത്ത രാജ്യയിൽ വിമർണമൊന്നുമല്ല, ആഴ്ചയിൽ വെള്ളിയാഴ്ച പ്രസംഗങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും പ്രസംഗം നടത്തിയിരുന്നോ? എന്റെ രാജ്യ പ്രസംഗത്തിൽ അറിയില്ലാത്ത മലയാളത്തിൽ നടത്തുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വയറു കൊണ്ടാണ്, മനസ്സുകൊണ്ടല്ല. പലതുകൊണ്ടാണ് ചിന്തിക്കുന്നത്? മനസ്സോട് ചിന്തിക്കുകയാണെങ്കിൽ അവരെ തന്നെയാണ് മറ്റു വെച്ച. ഇത് ചേരിയുള്ള പ്രസംഗങ്ങൾ ലഭാഗ്യം കൊണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കേൾക്കാൻ നല്ല ആളെ കിട്ടുമോ? അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രീതിയിലുള്ള ഭാഷയെ പറയാനാണ് നിർബന്ധം ചെയ്യാറുണ്ട്. മെമ്പറിന്റെ മോൾ എന്ന് പറയുമ്പോഴോ മെമ്പറിന്റെ മോൾ തനി വിചിത്വം പറയാറില്ല. ചിലപ്പോ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഒന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ബുധൻ ഏഴാണ്. അതിനടുത്ത വെള്ളിയാഴ്ച ബുധനാഴ്ച പതിനേഴാണ്. വെള്ളിയാഴ്ച പതിനാലിന് മുതൽ വാക്യ ഹൊത്തുപൂജ ജോലിയാണ്. അതഞ്ഞെടുത്തവേ യഹുവാനത്വം ജ്ഞാനങ്ങളെ കഹോദരന്മാരെ അറബിയിൽ ഒരുമിച്ച് കൂടുകയാണ് എന്ന് പറയാനേ. പതിനഞ്ചിനാണ് അറപ്പാൻ ഒമ്പതിന് എങ്ങനെ സംഗതി? ഏഴ് പറയുന്നത് പതിനഞ്ചിൽ ഒരുമിച്ച് കൂടുന്ന കാരണം മുത്തന്റെ അക്കറിന് തന്നെ ഒതുങ്ങുന്നത് ഇതിലെന്താ? ഇതുപോലെ അള്ളാഹുവിന്റെ കുറാനല്ലാത്ത നിങ്ങൾ എന്ത് നോക്കിയാലും വഴി ഏതാവില്ല. ആ ഇടയ്ക്ക് മാറ്റം വരുത്തേണ്ടി വരും. രണ്ടാമത്തെ കുട്ടികളെ ഈ വാർത്തയിലൊക്കെ ഞങ്ങൾ മാറ്റമുണ്ടെന്നാണ് വിചാരം പറയല്. സഹോദരന്മാരെ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഏജാമില്ല എന്ന് പറഞ്ഞേ. നിങ്ങൾ ഒരു മാറ്റം മാറ്റിയാൽ പോലെ പല മാസങ്ങളും മാറ്റേണ്ടതുണ്ട്, അതില് പല രാജ്യങ്ങളും മാറ്റേണ്ടതുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ പലയിടത്തും സാമ്പത്തികമായ മാറ്റങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത് ഖുർആനും ഹദീസും വിട്ടുകൊണ്ടല്ല, ഖുർആനും ഹദീസിനും ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ ഭാഗങ്ങളിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എതിർക്കേണ്ടതില്ല. ശാന്തമായി ചിന്തിച്ചാൽ മതി, തനിച്ചായിരിക്കുന്ന അല്ലാതെ തന്ന മനസ്സുപയോഗിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ അതിന്റെ ഗതിയില് മുഴുവൻ സമയത്തനായിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ കഴിവുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. അതിനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ല. അതുകൊണ്ട് തന്നെ ഖുർആനെ സംബന്ധിച്ചുള്ള മൊത്തത്തിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട പറയുന്നതായി പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു സൂര്യനെ പോലെയാണ്. ഒരു മൃഗത്ത ശരീരം എന്ന മനുഷ്യൻ സൂര്യപ്രകാശത്തിൽ നിന്ന് അത്രങ്ങൾ അയക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് സൂര്യന്റെ പ്രകാശം അയക്കുമ്പോഴും അവന്റെ ശരീരം കറുപ്പ് കണ്ടാണിരിക്കുന്നതെങ്കിൽ അവനഴിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് ഈ സൂര്യന്റെ പ്രകാശം തന്നെ ആ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്ത്രം വെളുത്തുകൊണ്ടാണ് പ്രഭ ചോദിക്കൊണ്ടാണിരിക്കുന്നത്. ഇതുപോലെ ഒരു വിനോദത്തിന്റെ ഹരിയത്തിലേക്കാണ് പരിവർത്തനം അഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ കറ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മോഹനിന്റെ ഹൃദയത്തിലേക്കാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം അടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതെന്താകുന്നു, അതിന്റെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് ശോഭാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതുപോലെ നിങ്ങളായ വിശ്വാസത്തോടുകൂടി ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ വിശ്വാസത്തിന് എല്ലാം കിട്ടുന്ന വിശ്വാസം ലോകത്താക്കി ലഭിക്കുകയില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം ഈ ലോകത്തിൽ ഇങ്ങനെ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആൻ ആലോചിക്കുന്ന സമയത്ത് വലിയ കവിയായിരുന്ന കവിതാ മത്സരങ്ങൾ നടത്തിയ അത്താഴത്തിന് സാധിക്കുന്ന പോലത്തെ ആളുകാര് അവരുടെ കവിത ഒഴിക്കുക എന്നുള്ള കളി തന്നെ മാറ്റിവെച്ചിട്ട് അവർ ഇരിക്കുകയാണ്. പിന്നീട് കവിത എഴുതിയില്ലെന്നാണ് ഹസാനൊരു സാധിക്കട്ടെ. അന്നത്തെ ഏറ്റവും വലിയ കവിയായിരുന്ന ഹസാന് നിന്നെ കവിത എഴുതിയിട്ടില്ല, നിന്നെ കവിത എഴുതിയപ്പോഴാണെന്നറിയോ ഒരു കവിത വന്നിട്ട് എഴുത്തുള്ളതിനെ ആക്ഷേപിച്ച് വല്ലാണ്ട് സംസാരിച്ചപ്പോൾ എഴുതി പറഞ്ഞു. അതില്ല ഹസാൻ, ഹസാൻ അവർക്ക് മറുപടി പറഞ്ഞു കിട്ടി. അങ്ങനെയാണ് ഹസാൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് കഴിഞ്ഞിരുന്നത്. അതിനെ കവിതയിൽ മാറ്റിവെച്ചിരുന്നതാണ്. ഒരു മനുഷ്യനെ രാത്രി നടന്നിരുമ്പോ ഒരാളെ വായിച്ചാൽ ഒരു പെൺകുട്ടി ഒരു ഏതാനും വേഗം ചൊല്ലി എന്തൊരു പ്രാസമാണത്. ആ പ്രാസം കേട്ടപ്പോഴാ ഈ മനുഷ്യൻ പറഞ്ഞ സുഹാനിക്ക് ആചാരിക എന്റെ പെൺകുട്ടി എന്തൊരു സന്താനകരമായ വജ്രമാണിത്, എന്റെ പെൺകുട്ടി ഇതെന്തൊരു സാഹിത്യമാണിത്, എന്തൊരു പ്രാസമാണിത് എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, നിങ്ങളെന്താണ് മനുഷ്യൻ പറയുന്നത്, പരസ്പരമ്പരാനെ പരിചിതപ്പെടുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ പദ്യത്തിന് വാക്കുകൾക്ക് എന്ത് സാഹിത്യമാണുള്ളത്, അള്ളാഹുവിന്റെ പുരാണം നിർത്തി വെക്കൂ. അള്ളാഹു ഒരച്ചായത്തില് പുറത്ത് കഥമില്ല, ഒരച്ചായത്തില് രണ്ട് വിരോധങ്ങൾ, രണ്ട് കൽപ്പനകള്, രണ്ട് വിരോധങ്ങള്, രണ്ട് സന്തോഷ വാർത്തകള് ഒരാഴത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭൂട്ടാന് വേറെ ഇതിനാണ് അവരോട് പറയുകയാണ്, അവരെയായി അവരുടെ ഭൂട്ടാ ഭൂട്ടയുടെ മാതാവിനോട് നാം പ്രത്യേക വഹിച്ചു. ഭൂസയ്ക്ക് മറുകൊടുക്കണമെന്ന്, അതായത് ഞാൻ കുട്ടികളെ തന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഭൂട്ടാന് വേറെ ധരിച്ചു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആരെങ്കിലും കണ്ടാലെന്റെ കുട്ടിനെ കൊല്ലുകളെയല്ലോ, ഞാനെന്ത് ചെയ്യണം എന്നുള്ള വേദാന്തങ്ങളെ നിൽക്കുമ്പോൾ പരസ്പരമ്പിനാൻ അവർക്ക് പ്രദേശം അയക്കുകയാണ്. അന്നിക്ക് മുളവെടുക്കൂ എന്ന് എനിക്കാ കുട്ടിയെ സംബന്ധിച്ച് ഭയമുണ്ടോ എങ്കിൽ അടുത്തുള്ള നദിയെ കുട്ടിയെ ഒഴുക്കൂ എന്ന് പറഞ്ഞു. അതെ മുളവെടുക്കൂ, അതല്ല എങ്കിൽ നദിയിലൊഴുക്കൂ, രണ്ട് കൽപ്പന. നീ ഭയപ്പെടരുത്, നീ ദുഃഖിക്കുകയും അരുത്, രണ്ടു വിരോധങ്ങള് ഇടയ്ക്ക് ഒരായിരവും ഞാൻ മുർത്തരെയും നിങ്ങളേക്ക് ആ കുട്ടിയെ ഞാൻ മടക്കുകയും ആ കുട്ടിയെ ഞാൻ മൃതരെയും പെടുത്തുകയും ചെയ്യുകയാണ് എന്ന് പറയുന്ന രണ്ട് സന്തോഷ വാർത്തകള് പരിസരമിടാൻ കാര്യത്തിൽ ഒരുക്കിയിരിക്കുമ്പോൾ അങ്ങോട്ടിന് കുറവാണ് നോക്കിയ ഈ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ഈ പെൺകുട്ടിയുടെ വരികൾക്ക് എന്ത് സാഹിത്യമാണല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി അഞ്ചാറ് വയസ്സായിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും പരിശുദ്ധ കുറവാണിന്റെ സാഹിത്യം അതിന്റെ ദൈവീകത മനസ്സിലാകുന്ന വിധത്തിലാണ് പരത്തരം പുരാൻ പരിശുദ്ധ സഹോദരന്മാരെയെ തിരിച്ചു നോക്കൂ. ഇന്ന കുറുവാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ വീട്ടു വരാൻ വേണ്ടി മാത്രമല്ലേ അത് നാം ഉപയോഗിക്കുന്നു. അതെ, കത്തോടാൻ വേണ്ടിയിട്ട്, മരിച്ചവരെ ഓടാൻ വേണ്ടിയിട്ട്, തവറിന്റെ പുറത്തോടാൻ വേണ്ടിയിട്ടല്ലേ അവർ ഉപയോഗിക്കുന്നത്. പ്രവർത്തനത്തിൽ വന്യജീവികൾ നടക്കുക എന്ന് പറയുന്ന ഒരു ഈജിപ്തുകാരുടെ ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് അച്ചിത്തിക്കത്തു പ്രസറായ്യ പറയുന്നത് ഈ കവറിന് പുറത്തൊഴിയാന്ന് പറഞ്ഞാൽ ില്ല താരയും ജനിച്ചില്ല ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ കാണുന്ന ഒരാളും നിങ്ങൾ വെക്കിയിരുന്ന് പണി കഴിയുന്ന ഒരു പക്ഷേ ഈ കഥ മുഴുവനും ദവീകരിച്ചവരും കത്തവരും കണ്ണു കൊടുത്തവരും ഒക്കെ ആയിരിക്കും. അപ്പോ ഇതിന്റെ പുറത്തൊക്കെ വല്ലാത്ത ഉണ്ടാവും. ിക്കാൻ പോയി അല്ലാതെളുപ്പാണ്. കാരണം ഇതൊക്കെ കണ്ടിരിക്കുന്ന ജീവനെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തല്ലാൻ നല്ല സമയമായിരിക്കും. അവർക്ക് വലിയ വെളുത്തുകളല്ല. ഇതുപോലെ കുർത്താനെ തോന്നാൻ പറഞ്ഞാൽ വെളുത്തതിന് ശേഷം അതിന്റെ അവസ്ഥ തോന്നാൻ മാത്രമാണ്. സഹോദരന്മാർ എങ്ങനെ വിളിക്കുമ്പോൾ വെളുക്കുകയല്ല വേണ്ടത്, പരസ്യത്തിലായിരിക്കുന്ന പരസ്യം തന്ന ആ മഹത്തായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയായിരിക്കേണ്ടത്. ഇത് ചിന്തിച്ചില്ലായെങ്കിലല്ലോ എന്നെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പ്രസാദിയുമില്ല, യാതൊരു വിധത്തിലുള്ള മനപ്രയാസവുമില്ല, ഇവിടുത്തെ വിലായു പ്രവർത്തകന്മാർക്കുമില്ല. ചിന്തിക്കാത്താളുകൾ നാളെ പരലോകത്ത് വെച്ച് ചിന്തിക്കാത്തതിനെ ദുഃഖിക്കുന്നത് മാത്രമല്ല പതിനായിരക്കണക്കിന് പരസ്യതമ്പുരാനോട് ഞാൻ കേട്ടിരുന്നുവെങ്കിൽ അവർ കേട്ടിരുന്നു, ഞാൻ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഞാനൊരു കാര്യം മുഹ്യാർ പറയുന്നത് കേട്ടപ്പോൾ അല്ലെങ്കിൽ അവസാനം മുഹ്യാർ പറയുന്നത് കേട്ടപ്പോൾ അതിനെതിരെ ഞാൻ എന്ത് പ്രസംഗിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ മുഹ്യാർ എന്ത് പറയുമെന്നുള്ള കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് അത് ശരിയാണെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അറിവാണ് എന്ന് ചിന്തിക്കുന്ന പരച്ചവരെ ഞാൻ കേട്ടിരുന്നുവെങ്കിൽ, ഞാൻ ബുദ്ധിയോഗിച്ചിരുന്നുവെങ്കിൽ മക്കൊല്ലാതി അധ്യാപിച്ചീ ഈ കഴിഞ്ഞ് മറിഞ്ഞു മറയേണ്ടി ഒരു മറയുന്ന നരകത്തിൽ കടന്ന് ഞാൻ എന്തറിയേണ്ടി ഒരു വായിലും നിന്നരാകാ എന്ന് നരകത്തിന് പറികള് പഴച്ച നമ്പുരാനോട് പതിനായിരക്കണക്കിൽ വല്ലവർ വിരമിക്കുന്നതാണെന്ന് പഴച്ച നമ്പുരാൻ പരിഹൃത കുറാനിൽ പറയുന്നു. അതുപോലെ സഹോദരന്മാരെ അങ്ങനത്തെ രംഗത്തിലേക്ക് നമുക്ക് ചെല്ലണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ നാം മറന്നു പോകരുതേട്ട്. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടുമുള്ള വെറുപ്പിന് വേണ്ടി വലിച്ചെറിയാൻ പറ്റുന്ന സാധനമല്ല. അങ്ങനെ വലിച്ചെറിഞ്ഞാൽ അതിനെ അവഗണിച്ചാൽ ആരെങ്കിലും നമ്മുടെ ദിക്റിൽ നിന്ന് നമ്മുടെ ഖുർആനിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവന് വളരെ ഇടിയ ജീവിതമാണ് വേണ്ടത്. പലവർക്ക് നമുക്കായിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിലാണ് കണ്ണുവരനായിട്ട് യാത്രയാക്കുന്നതാണെന്നാണ് പറയുന്നത്. എന്തും കണ്ണുവരനായിട്ട് സഹോദരിമാരെ ചിന്തിച്ചിട്ട് അഞ്ഞൂറ് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ആ ഗ്രഹണങ്ങളും കുട്ടികളോ വലിയവരോ നക്ഷനക്ഷത്രങ്ങളോ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണുകാരും ഉണ്ടാവില്ല. 2:45 സൂര്യഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് 10 മണിയാകുമ്പോഴേക്ക് പെണ്ണുകളൊക്കെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കളിക്കൊക്കെ കൊടുത്തിട്ട് മോനെ ഇന്ന് പുറത്തു വരട്ടോ എന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിൽ പിടിച്ചാക്കിയില്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു ആളുകൾ പുരുഷന്മാർ സ്ത്രീകളോട് ഉപദേശിച്ചില്ലേ എന്താണ് മോന്റെ കണ്ണ് നഷ്ടപ്പെട്ടാല് നിന്റെ മോൻ കണ്ണു വീടനാവുമല്ലോ. സഹോദരന്മാരെ ഇവരെ കണ്ണുവീടനായാലും ഗതി വീട് നാം കാണുന്നുണ്ടെങ്കിൽ പടച്ച തമ്പുരാൻ പറയുന്നു ഞാനും പടച്ചാമ്പുരാനെ ഖുർആനെന്നാലും ചിന്തിരിഞ്ഞു കളഞ്ഞാറും ഞങ്ങൾ ക്രിയാമത്തിയാമാരോഗത്തിന് സമയത്ത് അവരാൻ കണ്ണുവീടനായിട്ട് യാത്രയാക്കുന്നതാണ്. ഓരോ റബ്ബീന സപ്തനിയമ പടച്ചോനെ ഇനി എന്തിനാണ് കണ്ണുവീടനായിട്ട് ഇവരെ യാത്രയാക്കിയത്? ഇത് ഞാനെന്റെ സ്വന്തം പറയാൻ കേട്ടോ. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളാണ്. പഠിച്ചോടെ നീ എന്തിനാണ് എന്നെ കണ്ണുകളനായിട്ട് അപ്രയാക്കിയെന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ ഞാൻ ഭൂമിലോകത്ത് കണ്ണുകളനായിരുന്നല്ലോ അദ്ദേഹം എന്ന് പറയുന്നത് അല്ലാതെ പറയുന്നു. അതെ എനിക്ക് കണ്ണുണ്ടായിരുന്നു. അത് ശരി തന്നെ. ആന കഥാലിക്ക് അർത്ഥത്തിട്ട് ആരാധനോകഥാലിക്കൽ അതെ നിനക്കവിടെ കണ്ണുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായ ഫലത്തല്ലേ. എന്റെ ആയത്തുകൾ നിനക്ക് എത്തിയില്ലേ, നിന്റെ കുറെ അന്നപ്പുറ നിനക്ക് എത്തിയില്ലേ, നീ എന്നെ മറന്നു കളയില്ലേ, അതുപോലെ നിന്നെ നീ എന്റെ ജീവിതത്തിൽ മറക്കപ്പെടുന്നു, നിന്നെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പഠിച്ച കമ്പുരാൻ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ആരെ നീ ഖുർആൻ അവഗണിച്ചാളികള് ഖുർആൻ മരിച്ചവര് മാത്രം മറിക്കെടുത്തു. ആ മരിച്ചവരാത്രം കേട്ടാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകള് സഹോദരന്മാരെ അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാല് കേവലം ഭവിഷ്യത്തിൽ ഉള്ളതാണുള്ളതല്ല, അത് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്, ആചാരങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്. എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസമെന്നും ഇന്ന് നമുക്ക് തർക്കമില്ലാത്ത വിധത്തിൽ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധനായിരിക്കും നല്ല അറിവിന് അപ്പപ്പോൾ കിട്ടുന്ന സന്ദേശമനുസരിച്ച് നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ യാതൊരു വിധത്തിലും ചിന്തിക്കാതെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ. അതല്ലാതെ നിങ്ങളിലെ ഇവരെ ആരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുവിടിക്കുകയാണെങ്കിൽ ഹാഫിമാം ഒരു അഭിപ്രായം പറയുന്നു, ഹനഫിമാം വേറെ അഭിപ്രായം പറയുന്നു, ഹംസീമാം വേറെ അഭിപ്രായം പറയുന്നു, മാലിക്കിമാം വഴിയുള്ള വേറെ അഭിപ്രായം പറയുന്നു, പല ആളുകളും പല അഭിപ്രായം പറയുന്നു. ഹാഫികളുടെ കണ്ണിന് ഹനഫികൾ ചെയ്യുന്നത് തെറ്റാണ്, ഹനഫികളുടെ കണ്ണിന് ഷാഫികൾ ചെയ്യുന്നത് തെറ്റാണ്, ഷാഫികളുടെ കണ്ണിന് മാലിക്കുകൾ ചെയ്യുന്നത് തെറ്റാണ്, മാലിക്കിന്റെ കണ്ണിൽ ഹംസികൾ ചെയ്യുന്നത് തെറ്റാണ്. നമ്മുടെ തെറ്റാണെന്ന അതന്നെ കണ്ട് ഷാഫി പറഞ്ഞത് പറഞ്ഞാൽ ഭരത്തല്ല അയനാഫലിനജത്തി നനക്കിയതൊക്കെ ഈ നജീസിനോട് സൂക്ഷിച്ച പഠിത്തം കൂടി. അതേ സമയത്ത് ഷാഫിയോട് സൂക്ഷിച്ചിരിക്കുന്നത് മായും മറിയും തേനി മണ്ണുകൊണ്ടും വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഹനഫി മണ്ണു തിരിച്ചെന്നാല് ശുക്ര നജീസ വരികി രജീസ. അപ്പോ ഹനഫി മജൂബിലെ വിശ്വാസമനുസരിച്ച് മലയാളം ഈ രജീസ് എന്നാണല്ലോ. അതേസമയത്ത് ഷാഫി മജൂബിലെ കാര്യം എന്താണ് താഹിറ. അപ്പോ ഷാഫി മജൂബ് വിശ്വസിക്കുന്നവന്റെ തുണിയില് ശുക്രാണെങ്കിൽ അത് കരുതാതെ തന്നെ അവർ ഉച്ചരിക്കാം. ഹനഫി മജൂബിൽ അവർ കരുകി ശരിക്കും കൂട്ടിയിട്ട് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. എന്നൊരു ശൈലൻ പണ്ടിച്ച് ഇരുത്തി ആ ഭാഗത്ത് ഒഴിവ് പോയിട്ട് പുതിയ ആ ഭാഗത്ത് ഒഴിവ് പോയിട്ട് വന്നത് പറഞ്ഞ് മൗലവി ഞാൻ ഒരു സ്ഥലത്ത് തലത്തിട്ട് പോയി എന്നിട്ട് രസമുണ്ടായ അവിടെ എന്താണ് ഞാൻ സാധാരണ ഒരു പള്ളിയിൽ ഉച്ചരിക്കാൻ പോകാറുണ്ട്, പിന്നെ തുറന്ന് ഉച്ചരിക്കാൻ പോകുന്ന സാധാരണ ഒന്നും തൊടാറില്ല. ഒരു ദിവസം കുന്നു തോന്നി. അപ്പൊ ഞാൻ മുന്നേറെ ചോദിച്ചു അല്ല മര്യാദ എന്താ ഇന്ന് കുന്നു തോന്നിയത്, ഇങ്ങനെ ഞാനൊന്ന് കുന്നു തോന്നിയിട്ടില്ലല്ലോ. അത് വേറെ അല്ല, ഇന്നലെ രാത്രി എനിക്ക് കൊക്കുണ്ടായി, അയച്ചാൽ അടുത്തൊക്കെ തുണികൾക്കായി. അപ്പൊ ഹാപ്പി ആയി വെക്കിരിക്കുകയാണെങ്കിൽ തുണി കഴിയണം, അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഷാഫി ആയതാണ് പറഞ്ഞാൽ. അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഷാഫി ആയി എന്ന് പറഞ്ഞാൽ ലജീസ് ഇല്ലാതായി, ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ലജീസ് ഉണ്ടായി, മൂന്ന് കണ്ടുണ്ടോ ഇതിന്റെ ഇത്. അപ്പൊ ഏതെങ്കിലും മകനെ സ്വീകരിച്ചാൽ ലജീസ് ലജീസല്ലാതെയാകുന്നു, ലജീസായി അല്ലാതെ ലജീസായി മാറുന്നു, ഇങ്ങനെയാണ് അതിന്റെ സ്വഭാവം. കാരണം ഇത് വ്യക്തികൾ അവരുടെ പ്രദേശപ്രകാരം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ ഗുണായികളായി ചെയ്തതെങ്കിൽ അധ്യക്ഷ വേറെ ഇമാമിനെ അടിസ്ഥാന വിനായകം എന്തോ അറിയുന്നു വെച്ചാൽ അള്ളാഹ് റസൂൽ അങ്ങനെ ചെയ്തു കാണിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് എഴുതിയിട്ടാന്ന് പറഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ വഴി കഴിഞ്ഞത് മറ്റ് വേറെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അനുഭവം. അങ്ങനെ ഒരവസരത്തിൽ ഒരു തരത്തിൽ പിന്നെ ഇന്ന് തുടർച്ചിരിക്കാണ് ആദ്യത്തെ വണ്ടിക്ക് പോകണം, ഇപ്പൊ ഇൻഷുറൻസാണ് കൂടുതലാണ്. അപ്പൊ ഉച്ചയ്ക്കാനുള്ള ആളുകൾ ജനായത്തിന്റെ ആളുകൾക്ക് കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ വേറെ ഉച്ച എനിക്ക് വണ്ടിക്ക് പോകും നിന്റെ ഉച്ചത്തിൽ ഞാൻ തുടങ്ങി ഞാൻ ചാഫിയല്ല ഞാൻ അവരാണ് റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ പോരാൻ ചെയ്താണ് എനിക്കറിയാം. ചാഫിയല്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തോന്നാണ് അവർ മനസ്സിലാക്കി അതുകൊണ്ട് വിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മതത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ തകരാറില്ല. അതേ സമയത്ത് അന്നാല് റസൂല് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ന് അംഗീകരിക്കാൻ ആളില്ലാത്ത സ്വഭാവത്തിലേക്ക് മനുഷ്യന്റെ തക്കരീതിന്റെ സ്വഭാവം മാറിയിരിക്കുകയാണ്. എന്നൊരു പേരിന്റെ ഹജ്ജ് പോകുന്ന സമയത്ത് വണ്ടിയിൽ ഒരു കുഞ്ഞുകൊണ്ട് മുജാഹിദായത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുസാഫിറാണെന്ന് പറഞ്ഞാൽ എന്റെ മുരാൻ നിൽക്കാനില്ല, കാരണം എനിക്ക് തുടക്കി കൊണ്ടുപോകില്ല മാറ്റി ഓടിച്ചോടിഞ്ഞു. ഇപ്പൊ ജമാഅത്ത് തുടങ്ങി ജമാഅത്ത് കഴിഞ്ഞ് അറിഞ്ഞാ എന്റെ വീട്ടെന്നാ ജില്ലും തന്നെ നിനക്ക് ഗുണത്തില്ലാതില്ല, ഇവിടെ ഒപ്പം എഴുത്തിനാലും ഇല്ലാതാണ് എഴുത്തിനാല് സമീയത്ത് വന്നല്ലോ. അപ്പൊ ഇവർക്ക് എഴുത്തിനാലും ഇല്ലാന്ന് പറഞ്ഞു. ഇതുപോലെ നമ്മള് മുജാഹിദിയുടെ സമത്തിന് ചിന്തിച്ചാൽ ഏതെങ്കിലും മതത്തിനോട് യോജിക്കാത്ത ഒരു കാര്യവും രാജ്യം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയില്ല. അതേ സമയത്ത് എന്ന മതത്തിന്റെ ആള് മാത്രമാണ് ഞാൻ എന്ന ആൾ പറഞ്ഞ അപ്പം ഞാൻ പോകില്ല, മറ്റേ ആള് പറയുന്നത് എത്രയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല, അത്രയുള്ളൂ. ഇതാണ് ഞാൻ ഇമാമികളും പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അവരെല്ലാം ഖുർആനിലും സുന്നത്തിലുമായിരുന്നു വിശ്വസിച്ചിരുന്നത്. അവരുടെ ഉസ്താദും പറഞ്ഞു, ഉസ്താദും ഉസ്താദും പറഞ്ഞതല്ല, അവരുടെ ഉസ്താദ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞായിട്ട് എന്ത് പഠിപ്പിച്ചു എന്നാണ് നോക്കിയിരുന്നത്. നിങ്ങൾക്ക് ഷാഫിഈ പറയുന്ന ആൾക്കാരെ ശിഷ്യനാണെന്ന് ഇമാം അഹമ്മദ് ഹസ്സൻ പറഞ്ഞു. അവർ ശാസ്ത്രീയമാകുന്ന സജീവികളല്ല.
ശാസ്ത്രീയമാകുന്ന കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട്
അള്ളാഹു റസൂൽ എന്ത് ചെയ്തു നോക്കിയാ. ഇതുപോലെ അള്ളാഹു റസൂൽ എന്ത് ചെയ്തു എന്ന് ഈ മഹാന്മാരിൽ നിന്നും പഠിച്ച് അത് മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതിന് നാം മാനദണ്ഡമായി കാണുന്നത് ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ദിനത്ത്, മറ്റൊന്ന് പരസ്യമന്ത്രിയായ പരിശുദ്ധ ഖുർആൻ. ഈ രണ്ട് കാര്യങ്ങളിലും മാനദണ്ഡമായിട്ട് വെച്ചിട്ടായിരിക്കണം നാം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. തിരച്ചിലില്ല, അത് ഏത് വിഷയമായിരുന്നാലും ശരി നമ്മൾ പഠിച്ചു പോവില്ല. മറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു നോക്കി ഓരോ വിഷയങ്ങൾ എടുത്താലും ഏതൊരു വിഷയങ്ങൾ എടുത്തിരുന്നാലും ശരി അതിനെല്ലാം നമ്മൾ മനസ്സിൽ യോജിക്കാത്ത ആ മരുന്ന് ചെല്ലുമ്പോൾ ആറാം ഈ മരുന്നിൽ വന്നത് അതായത് വേറെ മരുന്നുകളാണ് പിന്നിട്ട് ഇനി എത്ര കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. മഹമ്മദിന്റെ തലങ്ങളാഹരത്തിലും കൊണ്ടുവന്നിട്ടുള്ള മഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലതിലേക്കും മനസ്സിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഖുർആനെ തന്നെ ജീവിക്കാൻ നമ്മുടെ ദൂരമില്ലാതെ ഖുർആാനത്തിനെ തലപ്പറ്റി ജീവിക്കാൻ പറഞ്ഞാൽ ആകെ പല ആളുകൾക്ക് കഴിയുന്നതാണ്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളിൽ പ്രകോപനുസരിച്ച് ജീവിക്കാം. ഞാൻ അനുസരിച്ചത് ഹജ്ജിന്റെ സമരത്തിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ കുറെ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുങ്ങിയിരിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഹറാമിനെ കലത്തെ കാണാൻ കഴിയുമ്പോൾ പെണ്ണിന് കാണുന്ന പ്രത്യേക ഓർഡർ ഉണ്ടോ? ഇല്ല. കലം ഒന്നിച്ചല്ലേ സവാഫ് ചെയ്യാം. ആ ഒന്നിച്ച് അറവാഫ് ചെയ്യാം. അപ്പോ എങ്ങനെയാണ് പെണ്ണിങ്ങനാണ് നിങ്ങൾ തങ്ങത്തെ തറന്നു പോയൂടെ? അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാദേവിയെ ചുംബിച്ച് അതിനുശേഷം ഉച്ചരിക്കാൻ വേണ്ടിട്ട് പോയിട്ട് ഒന്നുവെച്ചിട്ടില്ല എന്ന് ഹദീസിലുണ്ട്. പിന്നെ ഷാഫിഈ മദ്ഹബ് കൗലിൽ ഇന്നത്തെ വന്ന് തട്ടാൻ ഒന്നുകൂടിയില്ല. മറ്റവരായ കൗലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൽ തൊട്ടുന്ന സ്വഭാവം ഇല്ലാന്നിട്ടുമല്ല അങ്ങോട്ടും തൊട്ടാലും തടപ്പെട്ടാലും സമാനം. പക്ഷെ ഒരു കാലത്ത് ഇങ്ങോട്ട് വന്ന് തട്ടാൻ ഒന്നുകൂടിയില്ല. അപ്പൊ അത് പിടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വിരാമിരിക്കും ചെയ്ത് പറഞ്ഞു. ഹരിയനായ രണ്ടു പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഷാഫിഈ മദ്ഹബിൽ അങ്ങനെ കൗലുകളൊന്നും കേട്ടില്ല. ഹരീബിന്റെ കല യാതൊരു മുമ്പിൽ ഖുർആൻ ഹരീബിന് അത്ര വരുന്നുണ്ട്. ഒരു കൗലിയും മദ്ഹബിന്റെ ഏതെങ്കിലും വചനം പറഞ്ഞാൽ അതാണ് ഹജ്ജത്ത്. പരസ്പരാന്റെ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹരീബോ വെളിയില്ലാത്തതായി മാറി. അങ്ങനെ ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം പരസ്യത്തിനുള്ളതായി മാറി. അങ്ങനെ ഖുർആനെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ള സ്വഭാവം തന്നെ മാറിയിട്ട് സഹോദരന്മാരെ നമുക്ക് പടച്ചിടമ്പരാൻ പറഞ്ഞ പോലെ എന്ന വിശ്വാസം ഇന്നവൻ മൊഴിയോടെ ഇതാത് തുടങ്ങാമോ അതെ എന്ന് പറഞ്ഞാൽ ഇതാത് കിടന്നാവു അള്ളാഹുവിനെ പറയപ്പെട്ടാൽ വൈദ്യത്തു കുടുംബങ്ങളുടെ ഹൃദയങ്ങൾ പരമ്പരങ്ങളും വൈരാസുയത്തരെയും ആരാത്തുന്നു അള്ളാഹുവിനായത്തിലെ ആളുകളെ ബോധപ്പെട്ടാൽ ദാരത്തും ഈമാര അവർക്ക് വിശ്വാസങ്ങൾ വർദ്ധിക്കുമെന്ന് പലതരം ഞാൻ പറഞ്ഞിട്ടില്ല. അവസരമാണെന്ന് നമ്മളുണ്ടാകുന്നില്ല. ഉള്ളാരൊരു യുദ്ധം ഒടുവിലും കേട്ടാൽ ജാതൊന്നും നമ്മുടെ മനസ്സിലില്ല. കാരണം എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഞാൻ എന്ത് കേൾക്കുന്നതെന്ന് അറിയില്ല. അതിന്റെ അപ്പുണ്ടാണെന്ന് അറിയില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ ഖുർആൻ വഴി കേൾപ്പിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അവിടെ ഉണ്ടായിരുന്ന അപൗസ്ഥിതിയാണ് നിലക്കുന്നത്. അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും താഴെ സമയത്ത് വന്ന്